ദൈവമേനീ പരിശുദ്ധനാകുന്നു, ബലവാനീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാര ശുശ്രൂഷൻ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സ്വാവേ നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കരുണയിൽ നിമിഷ രാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കടക്കാരോട് ഞാൻ ശ്രമിച്ചതുപോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ കുറവ് ശ്രദ്ധിക്കരുത്. പിന്നെ അവസരം ഞങ്ങളെ രക്ഷിച്ചോളണമേ. നമ്മുടെ നാല് രാജ്യശക്തി മോക്കവും നീക്കം നിനക്കുള്ളതാകുന്നു. ആ മീൻ കൃപറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോട് കൊടുത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ ഭർത്താവായ ശ്രമിച്ചിതാവായിട്ടപ്പെട്ടവനാകുന്നു. ഇവളെന്നോടെ ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി ഓരോപ്പോഴും വന്ന സമയത്തിലും ദൈവങ്ങളോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആ മീൻ മോറാനേശ്വരിന്റെ കണ്ണുടാതിലും മുഖം കൊണ്ടേറെ നീ അണയ്ക്കരുത്. കർത്താവ് ഞങ്ങൾ പാപികളാന്ന് നിങ്ങളേറ്റ് പറയുന്നു. നിങ്ങളോട് കാരണം ഉണ്ടാകണമേ. കർത്താവ് ഇതിന്റെ മരണപ്പാൾ ഞങ്ങളുടെ മരണം മയപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ വസവളക്കൊണ്ടുവന്ന് ഞങ്ങളോട് കാരണം ചെയ്യണമേ. ആ മീൻ ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, ഒരു സന്ധ്യായാമം കൂടെ ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും തിരുവചന ശുശ്രൂഷയുടെ പങ്കാളിത്തം ലഭിക്കാൻ ഞങ്ങൾക്കിടയാക്കി എന്നിട്ട് കൃത്യവാർത്ത സ്തുതിക്കുന്നു. സംവിധാനം തിരുവചനങ്ങൾ പഠിക്കുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കി ഈ സന്ധ്യയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സമർപ്പിക്കുമ്പോൾ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. പഠനത്തിലുപരി ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനിച്ചുകൊണ്ട് കോണം എന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. കരുണയല്ലാവുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും സംബ്രാനെ അവിടുത്തെ കരുണ കൂടി ഉണ്ടായിരിക്കണമേ. പ്രത്യേകിച്ച് അവിടുത്തെ ദാസനായ യാക്കോബ് ക്രിസ്തുവായപ്പോഴും ഞങ്ങൾ ഓർപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയും ആ ശ്ലീഹ എന്ത് തന്റെ പഠിപ്പിക്കൽ കൂടി താൻ വിചാരിച്ചുവോ അതിന്റെ അല്പമെങ്കിലും അതേ ബോധത്തോടുകൂടി ഉൾക്കൊള്ളുവാൻ കോണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ സുതാര്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തി ജീവിതത്തിലും ഞങ്ങളുടെ സഭാ ജീവിതത്തിലും പ്രയോജനപ്പെടുത്താൻ കോണം സഹായിക്കണമേ. ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർക്കുന്നു. സംബ്രാനെ വാഴ്ത്തി എനിക്ക് നീക്കണമേ. സത്യം പഠിപ്പിക്കുവാനും സത്യത്തിന്റെ കണ്ണുകളോടുകൂടെ ഇതിനെയൊക്കെ കാണത്തക്കോളം ഞങ്ങളുടെ ആത്മ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അവിടെ നിന്ന് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാർത്ഥ താല്പര്യമൊക്കെ മാറ്റി ദൈവിക കൃതിക്ക് വേണ്ടി ജീവിപ്പാൻ കോണടയാക്കണം. എന്നെ എന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ നോന്നാൾ കുറിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ ആമേൻ. ശ്രീരേഖ ദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മള് യാക്കോബ് ശ്ലീഹായുടെ ലേഖനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു 3 അധ്യായങ്ങൾ നമ്മൾ പരിപൂർണമായിട്ട് പൂർത്തീകരിച്ചു. ഇനി 4-5 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയ 2 അധ്യായങ്ങളാണ് ഇനിയുള്ളത്. വാസ്തവത്തിൽ ഒരു ക്ലാസ് എടുക്കത്തക്കോണമുള്ള ഒരു സമയങ്ങളല്ല ഈ ദിനങ്ങളിലൊന്നും എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇന്നും വാസ്തവത്തിൽ ഞാൻ ഹ്യൂസ്റ്റണിലല്ല, ഞാനിപ്പോ ഡാലസിന് ഹൂസ്റ്റണിലുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഡാലസിലാണ് നിൽക്കുന്നത്. എന്റെ സാധനം റിഷിഫ്റ്റ് ചെയ്യുന്ന ചില തരക്കുകളിലും മറ്റുമാണ്. എങ്കിലും ഇന്ന് അല്പം തിരക്കുണ്ടായിരുന്നെങ്കിലും ഇത് നമ്മളെ തുടർന്ന് വരുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് ഒരു കണ്ടിന്യൂഷൻ എടുക്കാൻ വേണ്ടി ഞാനത് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. തന്നെയല്ല, ഇനി 2 അധ്യായങ്ങൾ മാത്രമേ ഉള്ളത് കൊണ്ട് നമുക്ക് മുന്നോട്ട് ഒരു സമയം നഷ്ടപ്പെടുത്താതെ എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനിടയ്ക്ക് ചില സമയം കിട്ടി ഇന്ന് ക്ലാസ് ഈ ഭാഗം ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രധാനപ്പെട്ട 2 ആശയങ്ങളാണ് നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തത്. നമുക്ക് നമ്മളെ ഉപദേശാക്കൾ നമ്മൾ വർഷങ്ങളൊക്കെ ഉപദേശിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാ. പക്ഷെ നമ്മൾ ഒത്തിരി ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് ദോഷമായിട്ട് വരും. അതുകൊണ്ട് തന്നെ അത് ഉപദേശത്തിന്റെ പ്രശ്നം കൊണ്ടല്ല, ഉപദേശിക്കുന്നവൻ എങ്ങനെയുള്ള അവരായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചിന്ത നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ നാവിന്റെ നിയന്ത്രണങ്ങളും നാവിന്റെ ഉപയോഗങ്ങളും പക്ഷെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ക്ലാസ് കൊണ്ടും 1-2 ക്ലാസ് കൊണ്ടും തീരുന്ന ഒരു ആശയമല്ല. പക്ഷെ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടും എനിക്ക് പ്രസ്കാരം ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ പോലുമേ ഈ അപകടത്തിലുദ്ദേശിക്കുന്ന എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. നാക്കിന്റെ ദുരുപയോഗം, ഈ നാക്കിന്റെ ദുരുപയോഗം മൂലം സംഭവിക്കുന്ന അകൽച്ചകളും പിന്നലുകളും ചിത്രീകരണങ്ങളും ഒക്കെ എല്ലാ മേഖലകളിലും, അത് കുടുംബജീവിതത്തിലാണെങ്കിലും സഭാജീവിതത്തിലാണെങ്കിലും, എന്തിനു തന്നെ പറയുന്നു, പല ആളുകളുടെയും ജോലി സ്ഥലങ്ങളിൽ പോലും ഈ നാട്ടിന്റെ ദുരുപയോഗം വളരെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അത് അവരുടെ വ്യക്തിജീവിതത്തെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. വ്യക്തിജീവിതം മാത്രമല്ല, ഒരു വ്യക്തിയുടെ നാവിന്റെ ദുരുപയോഗം, അവൻ നിലനിൽക്കുന്ന അവനുമായിട്ട് അവന്റെ ചുറ്റുപാട് നിൽക്കുന്ന സമൂഹത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് അവനെ പൗലോസിലേക്ക് ഓർപ്പിക്കുന്നുള്ളൂ, അസാരം പൊഴിവാവ പിണ്ഡത്തെ മുഴുവൻ പിടിപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ അടുത്ത് ഇതൊരു ആശയമല്ല. നമ്മുടെ കർത്താവും തന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരോട് പറയുന്നുണ്ട്, പരീക്ഷന്മാരുടെ യുഗന്മാരുടെ പുരുഷമാവനെ സൂക്ഷിച്ചുകൊള്ളുക എന്ന ഉള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ നാവിന്റെ ഉപയോഗത്തിൽ നിന്ന് വരുന്ന ശരിയല്ലാത്ത അപകടകരമായ ചില കമ്മ്യൂണിക്കേഷൻസ്. അതിനെ വളരെ, അതുകൊണ്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അധികം എടുത്തില്ലെങ്കിൽ പോലും ആ ഒരു കാര്യത്തെ പറ്റി നമ്മൾ വളരെയധികം ചിന്തിക്കുന്ന വളരെ ആവശ്യമാണ്. പിന്നെ നമ്മുടെ ജ്ഞാനത്തെ പറ്റി നമ്മൾ പറയുകയുണ്ടായി, സ്വർഗീയ ജ്ഞാനം. നമ്മളൊക്കെ ജ്ഞാനം ആഗ്രഹിക്കുന്നവരാണ്, നമ്മുടെ മക്കൾ ജ്ഞാനത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ചില ജീവിതത്തിൽ നിന്നും സർവ് ചെയ്യേണ്ടപ്പോൾ എന്തൊക്കെ നേടിയെടുക്കണം, അല്ലെങ്കിൽ ഈ ലോകത്തിലെ സുഖങ്ങൾ നേടിയെടുക്കുക എന്തൊക്കെയാണോ, എന്തൊക്കെ അറിവ് ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു തലത്തിൽ അപ്പാണ്. ഒരു ആഴമായ ചിന്തയിലേക്ക് ഈ ജ്ഞാനത്തെ പറ്റിയോ ഉയരങ്ങളിൽ നിന്നുള്ള സ്വർഗീയ ജ്ഞാനത്തെ പറ്റിയൊക്കെ നമ്മൾ കണ്ടേണമെന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിവുകൾ ഒരുപാടുണ്ട്, പക്ഷെ ഉയരത്തിൽ നിന്നുള്ള സ്വർഗത്തിൽ നിന്നുള്ള അറിവ് അവർക്കുണ്ടോ എന്നുള്ളത് വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു വളരെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമായത്. കാരണം പല കുഞ്ഞുങ്ങളിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വിളവില്ലാത്ത ഒരു തലങ്ങളിലേക്ക് ഒത്തിരി സമൂഹമൊക്കെ പ്രതിസന്ധിയില്ല. ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ വായിക്കുന്ന നാലാം അധ്യായത്തിന്റെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ചെറിയ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇല്ലാന്നുള്ളതേ ഉള്ളൂ. നാലാം അധ്യായം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങളിൽ ചന്തയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേറ്റകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ തടയുകയും ചന്തയിടുകയും ചെയ്തിട്ടും യാതിക്കായ കൊണ്ട് കിട്ടുന്നതില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നുമില്ല. വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ യാക്കോബ്സ്ലിഗ നമ്മളെ ഓർപ്പിക്കുന്നത്. നിങ്ങളൊരു ചന്തയും കലഹവും എവിടെ നിന്ന്? ചോദ്യമാണ്. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകയറ്റകളിൽ നിന്നല്ലയോ? നമുക്കറിയാം ഇന്ന് ചന്തയും കലഹവും വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെ. ഈ ചന്തയ കലഹങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ന് ലോകത്ത് തന്നെ ഇന്ന് ശക്തമായിട്ട് ലോകം ഒരു അടുത്തൊരു യുദ്ധത്തിലേക്ക് തന്നെ പുറപ്പെടുവാനുള്ള ഒരു കാലവെപ്പ് ആയി കഴിഞ്ഞു. നമുക്കറിയാം മിഡിൽ ഈസ്റ്റില് എന്തുമാത്രം കൊലപാതകങ്ങളും, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ക്രിസ്തീയ സമൂഹത്തെ, ക്രിസ്തീയ സത്യദൈവത്തിന്റെ സത്യവിശ്വാസത്തെ വേരോടെ പിഴുതു നീക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ചില ശക്തികൾ ഇന്നുണ്ട്. അത് വളരെ വളരെ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. വാസ്തവത്തിൽ ഇന്ന് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പല യുദ്ധങ്ങളുടെയും പിന്നില് സമ്പത്തിന്റെ ഭക്ഷണം കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഒന്നുമല്ല. അതുകൊണ്ട് പറഞ്ഞ രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുന്നത്, ഇന്ന് രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുന്നത് കണ്ടുവരുന്നതും ഒക്കെ ഈ സത്യദൈവത്തിന്റെ, അല്ല ജീവനുള്ള ദൈവത്തിന്റെ സുവിശേഷങ്ങളും ജീവനുള്ള ദൈവത്തിന്റെ അധികാരങ്ങളും ഈ ലോകത്തിൽ നടക്കാറുന്നതിന് പകരം അതിനെ മുഴുവൻ ചുരുക്കം നീക്കിക്കൊണ്ട് ഒരു ദുഷ്ടശക്തിയുടെ, എന്തോ ഒരു ദുഷ്ടശക്തിയുടെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കേന്ദ്രീകരിക്കേണ്ടപ്പോണം ശ്രമിക്കുന്ന, ദൈവത്തിന്റെ വിരലിൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്ന ചില ശരിയല്ലാത്ത വിശ്വാസത്തിന്റെ, അല്ലെ വൈരാഗ്യത്തിൽ പഠിപ്പിക്കുന്ന തീവ്രത പഠിപ്പിക്കുന്ന ചില വിശ്വാസങ്ങളുടെ ഒരു അഭീഷ്വസത്തിലേക്ക് ഈ പ്രപഞ്ചത്തെ നയിക്കേണ്ടപ്പോണം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ താല്പര്യങ്ങളാണ്. ഒരുപക്ഷെ ക്രിസ്ത്യാനി എന്ന് ഞാൻ വാക്കുകൾക്കൂടെ പറയുമെങ്കിലും ഇത് ക്രിസ്ത്യാനി എന്നുള്ളതല്ല. ദൈവം സത്യദൈവത്തിന്റെ സുവിശേഷങ്ങളും സത്യദൈവത്തിന്റെ ഒന്നോർത്ത് നോക്കിയേ, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹം പഠിപ്പിക്കുന്ന ഒരു സമൂഹം ഏതാ? ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ള സമൂഹം തന്നെയാണ്. അപ്പൊ ഈ ക്രിസ്തുവിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് കലഹിക്കാനോ യുദ്ധം ഉണ്ടാക്കാനോ മറ്റൊന്നും ചില ചവിട്ടിത്തറക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. അത് സ്നേഹം മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. പക്ഷെ ക്രിസ്തുവിന്റെ വഴിയിൽ വരാത്ത പല വിശ്വാസങ്ങളും ഇന്ന് ലോകത്തിലല്ല പഠിപ്പിക്കുക, അതൊക്കെ പഠിപ്പിക്കുന്നത് തിന്മയാണ്, ഒന്നിനെ കീഴ്പ്പെടുത്താനാണ്, ശത്രുത്വമാണ് പഠിപ്പിക്കുന്നത്, കലഹമാണ് പഠിപ്പിക്കുന്നത്, തീവ്രതയാണ് പഠിപ്പിക്കുന്നത്. അത് വളരെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇറാഖിലൊക്കെ ക്രിസ്ത്യാനികളെ മുഴുവൻ ഒന്നിൽ മറ്റൊരു ജാതിയാവുക, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഓടിപ്പോടുക, അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ള തലങ്ങളിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. ഒരു രാജ്യത്തെ മുഴുവൻ സ്നേഹത്തിന്റെ, സ്നേഹം ഒരു സ്വഭാവമാണെന്നുള്ള സത്യം പഠിപ്പിക്കുന്ന ദൈവിക സമൂഹത്തെ തുറന്നു നീക്കിയിട്ടുണ്ട്. മറ്റു ചിലർക്ക് കേന്ദ്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ വളരെ നമ്മൾ ഒരുപക്ഷെ നമ്മളെ പെട്ടെന്ന് ബാധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളെ ബാധിക്കേണ്ടതാണ്. ലോകത്തിന്റെ മറ്റൊരു സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ അത് വളരെ വളരെ കാര്യമായിട്ട് സ്വാധീനിക്കേണ്ടതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ അവിടെ പോവുകയോ യുദ്ധത്തിന് കൂടുതൽ നിൽക്കുമെന്നോ അല്ല, നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ലോകത്തിൽ നിന്ന് നടക്കുന്ന കലഹം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളതിന്റെ ഭാഗം ഉയർന്ന പാപ്പസ്. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനൊക്കത്തില്ല. അപ്പൊ നമുക്ക് വളരെ അതിർത്തിയുണ്ട്. ഈ മാസ്ട്രേ ഫോർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, കാരണം അത്രമാത്രം വളരെ രൂക്ഷമായ ജനങ്ങളിലേക്കാണ് ഈ കാലഘട്ടം നീങ്ങുന്നത്. അപ്പൊ ചന്തയും ചന്തയും കലഹവും ഇവിടെ നിന്ന് അവരോട് ചോദ്യമാണ്. ഈ ചന്തയും കലഹവും ഇവിടെ നിന്ന് ഉണ്ടാവുന്നത് ദൈവാപ്പാവിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. അത് ഏത് വിശ്വാസമാണെങ്കിലും ഏത് ഭക്തിപ്രസ്ഥാനത്തിന്റെ തലത്തിലാണെങ്കിലും ചന്തയും കലഹവും ഉണ്ടാകുന്നത് ഒരിക്കലും സത്യദൈവത്തിൽ നിന്നല്ല. ചന്തയും കലഹവും ഉണ്ടാകുന്നത് പിശാചിന്റെ ദുഷ്ടന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് എവിടെയായാലും പള്ളികളിൽ സംഭവിക്കുന്നതാണെ പോലും. നമ്മുടെ പള്ളികളിലൊക്കെ ചന്തയും കലഹവും എവിടെ ഉണ്ടാകുന്നത്? സമാധാനം മാത്രം ലഭിക്കേണ്ട ഉറവയാണ് നമ്മുടെ ആരാധനയും നമ്മുടെ വിശുദ്ധ പത്മഹായും പള്ളിക്കലവും ഒക്കെ. പക്ഷെ നമുക്ക് പല ആളുകൾക്ക് ഓരോന്ന് ലഭിക്കുന്നത് എന്താ, അല്ലെങ്കിൽ പല ആളുകളും അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്താണ്? ദൈവീകതയൊന്നുമല്ല, ചന്തയും കലഹങ്ങളുമാണ്. അപ്പൊ യാക്കോബിനെ ചോദിച്ചത് ഇവിടെ നിന്നും ലഭിക്കുന്നത്, നമ്മളാണ് ചോദിക്കുന്നത് ഈ ചന്തയും കലഹവും നിനക്ക് എവിടെ നിന്നുണ്ടായി? അതുണ്ടായാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ചന്തവും ചന്തയും കലഹവും രൂപപ്പെട്ടു വന്നത്? അതിന്റെ ആണ് യാക്കോബിനെ പറയുന്നുണ്ട്. നിങ്ങൾ അവയവങ്ങളിൽ പോരാടുന്ന പോക ഇച്ഛകളിൽ നിന്നല്ലയോ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ പോരാടുന്ന പോക ഇച്ഛകളിൽ നിന്നല്ലയോ. അപ്പൊ അതിന് അർത്ഥമല്ല നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചില പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ചില യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, കലഹങ്ങൾ നടക്കുന്നത് പുറത്തല്ല, കലഹങ്ങൾ നടക്കുന്ന അകത്താ. യുദ്ധം നടക്കുന്നത് പുറത്തല്ല, യുദ്ധം നടക്കുന്ന അകത്താ. പോരാട്ടം നടക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പോരാട്ടത്തിൽ സത്യം അറിയപ്പെടുമ്പോഴാണ് അസത്യം പുറപ്പെട്ടു വരികയും ആ കലഹം മറ്റൊരാളിലേക്ക് പരിവേശിക്കുകയും ആ നിൽക്കുന്ന സ്ഥലമൊക്കെ യുദ്ധ കലഹ സ്ഥലമായിട്ട് മാറ്റപ്പെടുക. പോകേച്ചതിൽ നിന്ന് ഉള്ളിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന ചില പോകേച്ചുകളുണ്ടല്ലോ. ഈ പോകേച്ച എന്ന് പറയുമ്പോൾ അതിനെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ സെക്ഷൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമ്മോറൽ ആയിട്ടുള്ള ചില ആഗ്രഹങ്ങൾ. അത് മാത്രമല്ല കേട്ടോ, ഇമ്മോറൽ അതും അതിലൊരു മറ്റൊരു ഭാഗം മാത്രമേ ഉള്ളൂ. പോകേച്ച എന്ന് പറഞ്ഞാല് മറ്റൊന്നിനെ പോയി മറ്റൊന്നിനെ ചെറിയല്ലാത്ത ഒന്നിനെ ആഗ്രഹിക്കുന്ന ചെറിയല്ലാത്ത ഒന്നിനെ കാംക്ഷിക്കുന്ന ഇച്ഛ, നോർമൽ അല്ലാത്ത ഒന്നിനെ ആഗ്രഹിക്കുന്ന ഇച്ഛയല്ല. അത് എന്തുമാകാം? സ്ഥാനമാനങ്ങളോടുള്ളതാകാം, ധനത്തോടുള്ളതാകാം, അമിത ഭക്ഷണത്തോടുള്ളതാകാം, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇമ്മോറലോടുള്ളതാകാം, എന്തുമാകാം, അല്ലെങ്കിൽ എന്നിലുള്ള സ്വാർത്ഥതയെ നിലനിർത്താനുള്ളതാകാം. അപ്പൊ എന്തും അപ്പം തിന്മയോടെന്തോ അത് നേടിയെടുക്കാനുള്ള ആഗ്രഹത്തോട് പറയുന്ന ഒരു പേരാണ് ഇവിടെ യാക്കോബിനെ ഇയാളെ ഓർപ്പിക്കുക. അത് ആ ഒരു ചിന്തയില്ല പറയുന്നത്. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വാങ്ങുന്ന ചില പോകേച്ചുകളും നല്ലയോ അല്ലയോ, ദോഷത്തിന്റെ വിഷത്തിന്റെ ഫലത്തിന് ഗുണം പറയുന്നുണ്ട്. ഈ പിശാചി എന്ന് പറയുന്നുണ്ട് നടുവിൽ നിൽക്കുന്ന വിഷത്തിന്റെ ഫലം കാണാൻ നല്ലതും തിന്മാൻ രുചിയുള്ളതും ജ്ഞാനപ്രാപ്തൻ കാമ്യമുള്ളതാണെന്നാണ് പറഞ്ഞത്. ഇത് മൂന്ന് ഭോഗത്തിന്റെ അല്ലെങ്കിൽ ശരിയല്ലാത്ത ഇച്ഛയുടെ മൂന്ന് തലങ്ങളാണ്. ഇത് രണ്ട് ഈ സംഗതികളൊക്കെ വേണം, പക്ഷെ ഇത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലല്ല, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ്. ഒരാൾക്ക് നേടിയെടുക്കാവുന്ന നേടിയെടുക്കേണ്ട ചില ആഗ്രഹങ്ങളുണ്ട്. ദൈവം കൊടുക്കുന്ന കോട്ടത്തിലെ നല്ല പുഷ്പങ്ങളുടെ ഫലങ്ങൾ, നല്ല പുഷ്പങ്ങളുടെ ഫലങ്ങളെയും പ്രയോജനകരമായ പുഷ്പങ്ങളുടെ ഫലങ്ങളെയും ഒക്കെ പഠിച്ച് അത് നേടിയെടുക്കാനുള്ള ആഗ്രഹം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നിരോധിതമായ ചില മേഖലകളിൽ രൂപപ്പെട്ടു വരുന്ന ചില ഫലങ്ങളുണ്ട്. ആ ഫലങ്ങളെ കണ്ടെടുക്കാൻ അത് പിടിച്ചു വലിക്കാൻ ആഗ്രഹിക്കുന്ന ഇച്ഛയുടെ പേരാണ് ഈ പോകേച്ച എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു അല്ലേ? നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളാണെന്ന് ഒരിക്കലും പറയാനൊക്കത്തില്ല. നല്ല ആഗ്രഹങ്ങളൊക്കെ തോട്ടത്തിൽ ഫലം പഠിക്കാൻ അനുവദിക്കപ്പെട്ട ഫലങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. എന്നാൽ നിരോധിതമായ ചില ഒരു ഫലമുണ്ട്. ഈ നിരോധിതമായ ഫലങ്ങളുടെ പിന്നാലെ കൂടി അതിന്റെ ഭംഗി കാണാനും അതിന്റെ രുചി അറിയാനും അതിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം നേടിയെടുക്കാനും ശ്രമിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഈ കലഹം ഉണ്ടാകുന്നത്. ഇതിനാണ് കലഹം ഉണ്ടാകുന്നത്. അത് എവിടെയാണെങ്കിലും, പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും, എന്തിനാ പള്ളിയിൽ നമ്മുടെ വീട് തന്നെയാവാം, വീട്ടിൽ തന്നെ സംഭവിക്കുന്ന എന്തൊക്കെയാണ് അല്ലെ? ചില ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ഉള്ളിന്റെ ഉള്ളിലുള്ള ചില ആഗ്രഹങ്ങളുണ്ട്, അവരുടേതായ സ്വാർത്ഥത നിലനിർത്തുന്ന ചില ആഗ്രഹങ്ങൾ. ഭർത്താവിന്റെ ചില ആഗ്രഹങ്ങള് ശരിയായ താഗ്രഹങ്ങൾ ഭാര്യയുടെ മേലും മക്കളുടെ മേലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ അവരുടെ കുടുംബത്തിന് ശിഥിലീകരണം ഉണ്ടാവുന്നത്. ഒരിക്കലും ഭാര്യയ്ക്കോ മക്കൾക്കോ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിളങ്ങളാകുമ്പോഴത്തേക്ക് അത് കലഹം ഉണ്ടാകുന്നു. തിരിച്ചു ഭാര്യയുടെ ചില ഇഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ശ്രമഫലങ്ങൾ വിഫലപ്പെടുമ്പോഴാണ് കുടുംബത്തിൽ നിന്നുണ്ടാകുന്നത്. സൗന്ദര്യമായിട്ട് പോകേണ്ടുന്ന ഒരു ഭവനം അത് നശിച്ചു പോകുന്നു. അപ്പൊ ഈ ആഗ്രഹങ്ങൾ ഉള്ളിനുള്ളിൽ വരുമ്പോഴൊന്ന് അതിനെ ഒന്ന് ചെകഞ്ഞറിയുന്നത് നല്ലതാണ്. ഈ ആഗ്രഹങ്ങൾ നല്ലതാണോ? അപ്പൊ നല്ല ആഗ്രഹങ്ങളിൽ ഒരിക്കലും കലഹം ഉണ്ടാവത്തില്ല. നല്ലയുള്ള ആഗ്രഹങ്ങൾ ആണ് ഹൃദയങ്ങളിലെങ്കിൽ അത് ഒരിക്കലും കലഹത്തിലേക്ക് നയിക്കും, ചണ്ടയിലേക്ക് നയിക്കത്തില്ല. ഈ ആഗ്രഹങ്ങൾ ശരിയല്ലാതാകുമ്പോഴാണ് എന്തുണ്ടാവുന്ന കലഹം ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ചണ്ടയും കലഹവും എവിടുന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേക്ഷകളിൽ നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ലെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാല് എല്ലാ ചേർത്തും നിങ്ങളെ ഈ ചണ്ട കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഉള്ളിലുള്ളിലുള്ള അസൂയ കൊണ്ടും കൊലപാതകം കൊണ്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടുകയാണെങ്കിൽ, അസൂയ കൊണ്ട് നേടുകയാണെങ്കിൽ, ആ നേട്ടങ്ങളൊന്നും നിങ്ങൾക്ക് എന്ത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നേടുന്നതെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കിക്കുന്നില്ലെന്നുള്ളതാണ്. ഇത് വളരെ അക്കാരമായി ചിന്തിക്കേണ്ട കാര്യം. നമ്മളൊക്കെ ചില ആളുകളൊക്കെ സ്ഥാനമാനങ്ങൾ എന്നോർത്തേക്ക് ചില ആൾക്കാർ പിടിച്ചു പറിക്കാറുണ്ട്. ഈ പിടിച്ചു പറിച്ച് എടുക്കുന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്ക് ഒരിക്കലും ആ സ്ഥാനമാനങ്ങളെ അലങ്കരിക്കാൻ സാധിക്കത്തില്ല, അവനിരിക്കുന്ന സ്ഥാനത്തെ അലങ്കരിക്കാൻ സാധിക്കത്തില്ല. കാരണം അവനുമായിട്ട് അവൻ അവനെ കാണുന്ന എല്ലാവരും അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്താ, ഇവർ പിടിച്ചു പറിച്ച് സ്ഥാനം കണ്ടെത്തിയില്ല, അതുകൊണ്ട് ഇവരെ സ്നേഹിക്കരുത്, അല്ലെങ്കിൽ ഇവരുമായിട്ട് ചങ്ങാത്തം കൂടരുത്, എപ്പോഴും അവനെ എതിർക്കുന്ന തരം. ഒരിക്കലും അതുകൊണ്ട് ആ സ്ഥാനത്തിൽ ഇരിക്കുന്ന ആൾക്ക് സന്തോഷത്തോടെ ആ സ്ഥാനത്തിരിക്കാൻ എത്തുകയല്ല. എന്തുവല്ല, പണമായിക്കോട്ടെ, എത്രയോ ആളുകൾക്ക് പണം ഉണ്ടാക്കുന്നത് അനീതി കൊണ്ട്, അനീതി കൊണ്ട് പണം ആക്കുന്ന ആരെങ്കിലും ഉണ്ടാക്കുന്ന ആരെങ്കിലും സന്തോഷം ആസ്വദിക്കുന്നുണ്ടെന്നാണോ അവർ ധരിക്കുന്നത്? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അനീതി കൊണ്ട് സന്തോഷം പണം ഉണ്ടാക്കുന്നത് ദൈവത്തെ, അനീതി കൊണ്ട് പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കള്ളനോട്ട് അടിച്ചുണ്ടാക്കുന്നത് മാത്രമല്ല, ദൈവത്തെ മറന്നുകൊണ്ട് പണം ഉണ്ടാക്കുന്നത് അനീതി കൊണ്ട് ഉണ്ടാക്കുന്ന പണം തന്നെയാണ്. ദൈവത്തെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയില്ലാതെ, കുടുംബ പ്രാർത്ഥനയില്ലാതെ പള്ളി പോകാതെ ഉണ്ടാക്കുന്ന പണം ഉണ്ടല്ലോ, രണ്ട് മൂന്ന് നാല് അഞ്ച് ശിക്ഷണ രീതിയിൽ ഉണ്ടാക്കുന്ന പണം, ഇത് അനീതിയുടെ പണമാണോ? കാരണം ദൈവത്തെ മറന്നുള്ള പണം, ദൈവത്തിന്റെ മാർഗത്തെ ഉപേക്ഷിച്ചിട്ട് നേടുന്ന പണമാണ്. അങ്ങനെ നേടുന്ന പണം കൊണ്ട് ആർക്കെങ്കിലും സ്വസ്ഥത ഉണ്ടാകുന്നത്? ഒരിക്കലുമില്ല. നിങ്ങളൊന്ന് എടുത്തു നോക്കി, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ കാണും, സംശയമൊന്നുമില്ല, നമ്മുടെയൊക്കെ പള്ളികളിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ കാണും ആരെങ്കിലുമൊക്കെ അങ്ങനെ നേടിയിരിക്കുന്ന പണം ഉണ്ടാക്കിയവര്, അവരുടെ മക്കൾ നിന്നിവിടെ, അവരുടെ പെരുമക്കൾ നിന്നിവിട, അവരുടെ സ്നേഹിതർ നിന്നിവിടെ, അവരുടെ അവസ്ഥ, മാനസിക നിലവാരം എന്താ, ഇതൊക്കെ നമ്മൾ വളരെ വളരെ ചിന്തിക്കണം. ഈ ആത്മസ്ലിയുടെ നമ്മൾ വർത്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ അടക്കൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചക്രപാത തിരുവനന്തപുരത്ത് നല്ല ഉദ്യോഗസ്ഥയായ ഒരു പെണ്ണ്, അവരുടെ സുന്ദരനായ ഒരു ഭർത്താവും അവർക്ക് ദൈവം കൊടുത്ത നല്ല ആത്മനിറവുള്ള കൈതന്യമുള്ള ഒരു കുഞ്ഞ്, പക്ഷെ ആ ജോലി ചെയ്ത് നല്ല അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോകേണ്ട കൊടുക്കുക, എന്ത് കുറവാണല്ലേ, നല്ല ആരോഗ്യമുള്ള ഭർത്താവ്. എന്നിട്ട് അവർ അത് വളർന്നുകൊണ്ട് അവരുടെ ജോലി ചെയ്ത മറ്റൊരാളെ ഇഷ്ടപ്പെടുകയും പ്രേമിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അയാളുമായിട്ടുള്ള അടുപ്പം വർദ്ധിച്ചപ്പോൾ സ്വന്തം വയറ്റിൽ സ്വന്തം ചോരെ പറന്ന സ്വന്തം മുള ഉരുട്ടി വളർത്തിയ കുഞ്ഞിന്റെ ജീവനെ പോലും ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു മാനസിക നിലവാരം ഉണ്ടല്ലോ, അതാ ഈ ആക്കുപത്തിനെ വർദ്ധിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന മനസ്സിനെ പറ്റി ആക്കുപത്തിൽ ഇതൊരു ഒരു നിമിഷം ഉണ്ടാക്കുന്നതല്ല, വളരെ നാളുകൾക്ക് മുമ്പ് മനസ്സിൽ രൂപപ്പെട്ടു വന്ന ചില പോകൈറ്റുകളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. അപ്പം നമ്മളിലുള്ള പല ആഗ്രഹങ്ങളും അതിന്റെ കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ രൂക്ഷമായ കളികളിലേക്ക് നയിക്കപ്പെടുന്നത് അത് ഒരു നിമിഷം ഉണ്ടാകുന്നതല്ല, വളരെ നാളത്തെ ഹൃദയത്തിലുള്ള തിരിയില്ലാത്ത ചിന്തകൾ ഇങ്ങനെ വളർന്നു വളർന്നു വന്ന് അതിനെ പാലൂട്ടി വളർത്തി വളർത്തുന്നതുകൊണ്ടാണ്. നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ഈ കുംഭസാരവും പിന്നെ നോമ്പും ഒക്കെ തന്നിരിക്കുന്നത്. ആണ്ടു കുംഭസാരവും അല്ലാത്ത കുംഭസാരം നടത്താൻ പിതാക്കന്മാരെ പ്രേരിപ്പിക്കുന്നതിന് കാരണമല്ല പല പല ആളുകളുടെ ഉള്ളിന്റെ ഉള്ളിലും വളർന്നു വരുന്ന ഈ ശരിയല്ലാത്ത ഇച്ഛകളെ ഉണ്ടല്ലോ, ആ ഇച്ഛകളെ പറ്റി ഒന്ന് ബോധവമാക്കി വേരോടെ പിഴുതുകളയുമ്പോൾ നമ്മൾ കേൾക്കുന്ന നല്ല ഉപദേശങ്ങളും അല്ലെങ്കിൽ പുരോഹിതനിൽ കേട്ടുന്ന നല്ല പ്രാർത്ഥനകളും ഒക്കെ അതിനെ ഉണക്കിക്കളഞ്ഞ് ഒരു പുതിയ വൃക്ഷം നമ്മൾ നടാനായിട്ടാണ് അതിനായിട്ട് അതൊക്കെ ചെയ്യുന്നത്. എത്ര പേര് അതിനേക്ക് ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. കാരണം അതുകൊണ്ട് തന്നെ പല ആളുകളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുമായിക്കോട്ടെ, ഇപ്പം ഏത് തരത്തിലുള്ള ശരിയല്ലാത്ത ഇച്ഛകൾ വളർന്ന് ഇന്ന് മനുഷ്യരുടെ മനസ്സിൽ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളെ പറ്റി അസൂയയാണ്. അടുത്തുള്ള പ്രാർത്ഥിക്കുന്ന ആളുകളോട് തോളോട് തോളാ മുട്ടി നിൽക്കുന്നതെങ്കിലും ശരീരം തിരത്ത് നിൽക്കുമ്പോഴും മനസ്സ് വളരെ വിദൂരത്തില്ല, വളരെ വളരെ അന്തരമുണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഇടയിലുള്ള അന്തരം. എന്ത് പാപമാണ് ഇവിടെ നിന്ന് ഉണ്ടായത്? ഇവിടെ നിന്ന് ഉണ്ടായത് ശരിയല്ലാത്ത ആഗ്രഹം അല്ലേ? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു എന്ന് പറയുന്നത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. അപ്പം ഈ മോഹമാണ് മനുഷ്യന്റെ ഉള്ളില് അത് എന്തുമായിട്ടുണ്ട്, ഏതിനോടുള്ള അമിതമായ അർഹുയ വളർന്നു വന്ന് കൂടെ നിന്ന് ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ പോലും ശത്രുക്കളായിട്ട് മാറുകയാണ്, സഹോദരങ്ങളുടെ ഒരു ശത്രുക്കളാകുകയാണ്. ഇതിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യാക്കോബിന്റെ വളരെ നിങ്ങളിൽ സന്ദേഹം കാരണം ഇവിടെ നിന്ന് നിങ്ങളുടെ ആളുകൾ പോരാടുന്ന യുദ്ധം ചെയ്യുന്ന പ്രോഗ്രസിൽ നിന്നല്ലയോ നിങ്ങൾ മോഹത്തിന് പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും. അതായത് എന്താ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ അവള് മുമ്പേ നമ്മൾ ചക്രപ്രായത്തിൽ ഉദാഹരണം പറഞ്ഞത്, അവള് സ്വന്തം കുഞ്ഞിനെയൊക്കെ കൊന്നിട്ട് ആ കാമുകം വന്ന് കൊന്നിട്ട് അമ്മായിയമ്മയെ കൊന്നു, എന്നിട്ട് നേടാനാണ് ശ്രമിച്ചത്. എന്നിട്ട് എന്ത് നേടി, എന്ത് നേടി? ലോകം മുഴുവൻ അവളുടെ പേര് പറയുമ്പോൾ തന്നെ ആളുകള് കണ്ണു പറക്കിയെറിയുന്ന വിധത്തിലേക്ക് സ്ഥിതി മാറ്റപ്പെട്ടു. ഇവർക്ക് ഒരിക്കലും സമാധാനം കിട്ടാത്ത പോലെ ഇപ്പോഴും ജയിലിൽ കിടക്കുക. ഞാൻ ചെറിയൊരു ഇത്രയോ അധികം എന്തുമാത്രം ഉദാഹരണങ്ങളുണ്ടായിരുന്നു, അതൊന്നും നടത്താനുള്ള സമയമില്ല നമുക്ക്. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറയാൻ ഉൾക്കൊള്ളുമല്ലോ അല്ലേ. നമ്മള് മോഹത്തിൽ അസൂയയില് പലതും നേടാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ നേട്ടങ്ങളൊന്നും നമ്മളിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് യാക്കോബത്തിലേക്ക് പണ്ടകാലത്ത് ഓർപ്പിച്ചെങ്കിലും ഇന്നും ആ ചിന്തയ്ക്ക് വളരെ ആഴമായ അടിസ്ഥാനമുണ്ട്, വളരെ ആഴമായ ശക്തിയുണ്ട്, അതിനെ നിലനിൽക്കുന്നുണ്ട് അതിന്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കൊള്ളുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ചണ്ടയിട്ട് ചെയ്തിട്ടും. എന്നിട്ട് പറയാം, നിങ്ങൾ കലഹിക്കുകയും ചണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ലെന്ന് പറയുന്നത്, നിങ്ങൾ യാചിക്കുന്നെങ്കിലും നിങ്ങളുടെ കോപങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അവിടെ പറയുന്നു നിങ്ങൾ ചണ്ടയിട്ട് നേടാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ നേടുന്ന പല ആഗ്രഹങ്ങളും നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന വഴികളാണ് ചണ്ടയും കലഹവും. നിങ്ങൾ യാചിച്ചു നോക്കി അത് കിട്ടും. യാചിച്ച് നേടണം പ്രാർത്ഥിച്ച് ദൈവത്തിൽ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് നേടണം. അപ്പൊ ചോദിക്കും പ്രാർത്ഥിക്കുന്ന അതെല്ലാം കിട്ടുമോ? കിട്ടത്തില്ല. പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടത്തില്ല. പ്രാർത്ഥിക്കുന്നത് നേടാനല്ല, നേടുന്ന കാര്യങ്ങൾ നന്നയാണോ അല്ലയോ എന്നുള്ള തിരിച്ചറിവ് കിട്ടാനുണ്ട് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന മനസ്സിലാകുന്നത് ഞാൻ ചോദിക്കുന്നത് നന്നയുള്ളതല്ലെന്ന്. അപ്പൊ അത് കിട്ടാനാകുമ്പോൾ നമ്മള് നല്ലത് ചിന്തിക്കാനായിട്ട് നമ്മൾ പഠിക്കും. ചില ആഗ്രഹങ്ങൾക്ക് ഒരുപാട് യാചിക്കുന്നവരുണ്ട്, ചില ആഗ്രഹങ്ങൾക്ക് ഒത്തിരി യാചിക്കാറുണ്ട്. ഇത് കിട്ടത്തില്ല, കിട്ടാത്തതുകൊണ്ട് ദൈവം കേൾക്കാത്തതാണ് വിചാരിക്കരുത്. കാരണം ചില കാര്യങ്ങൾ ശരിയല്ലാത്തത് യാചിക്കുന്ന ദൈവത്തിനറിയാം, ഈ യാചിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഭാവിയിൽ അപകടം ഉണ്ടാക്കുന്നു, അതിവിടെ തരത്തില്ലത്. അപ്പോൾ നമ്മൾ നല്ല തിരിച്ചറിവിലേക്കാണ് വരുന്നത്, തിരിച്ചറിവിലേക്കാണ്. ചിലപ്പോൾ അവരെനിക്ക് ദോഷം ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല അറിവിലേക്ക് അത് വരില്ല. അതുകൊണ്ട് നിങ്ങൾ യാചിക്കുകയും കണ്ടിട്ട് യാചിക്കാറോട് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ പിടിച്ചു പറിക്കാനുള്ള ശ്രമിക്കുന്നത് നിങ്ങൾ യാചിച്ചു വാങ്ങണം, കരഞ്ഞു പ്രാർത്ഥിച്ചു വാങ്ങിക്കണം. കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാതിരിക്കും. കിട്ടാതിരാൾ ഒരിക്കലും പ്രയാസപ്പെടരുത്, കാരണം കിട്ടാൻ പോകുന്ന സാധനം നിങ്ങളിൽ അപകടം ഉണ്ടാക്കുന്നതാണ്, അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു തിരിച്ചറിവിലേക്കാണ് നിങ്ങളെ പ്രാർത്ഥന നയിക്കുന്നത്. അല്ലാതെ പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടണം എന്നുള്ളൊരു കാര്യങ്ങളിലേക്ക്. പറഞ്ഞ കാരണം ഏതാ, ഞാൻ പ്രാർത്ഥന ഇൻസ്റ്റന്റ്, ഞാനിപ്പോ പ്രാർത്ഥിച്ച നാളെ എനിക്കത് കിട്ടണം. കാരണം ഇൻസ്റ്റന്റ് ആണല്ലോ ഇന്നത്തെ എല്ലാ പരിപാടിയും. പ്രാർത്ഥനയിൽ ഇൻസ്റ്റന്റ് ആയിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പന്തലുകളിലും കൂടാരങ്ങളിലുള്ള പ്രാർത്ഥന എന്താ ഇൻസ്റ്റന്റ് പ്രയാണ്. ഇനി ഒന്ന് പ്രാർത്ഥിച്ചു ഇപ്പൊ സൗഖ്യം തരാം. നമ്മുടെ പിതാക്കൾ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല, ആ കോടതിയിൽ ഉൾപ്പെടെയുള്ള പിതാക്കൾ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. യാചിക്കുക, അർഹിക്കുന്നുണ്ടെങ്കിൽ കിട്ടും, നമുക്ക് ഗുണമുണ്ടെങ്കിൽ അത് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല, അത്രയേ ഉള്ളൂ. കാരണം അനുഗ്രഹം കിട്ടുന്ന ദൈവമല്ല, ഈ പ്രാർത്ഥിക്കുന്നവരൊന്നുമല്ല, അനുഗ്രഹം കിട്ടുന്ന ദൈവമാണ്. അപ്പം പറയുന്നത് യാചിക്കാണ്ട് കിട്ടുന്നില്ല. എന്നിട്ടാണ് പറഞ്ഞത് നിങ്ങൾ യാചിക്കുന്നെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ടൊന്നും ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ലാഭിക്കുന്ന യാചിക്കുന്നത് പോലും കിട്ടാത്ത എന്താണല്ലോ യാക്കോബത്തിൽ ഓർപ്പിക്കുന്നത്. എന്താ പറയുന്നത്, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന്, നിങ്ങൾ യാചിക്കുന്ന വയലും നിങ്ങൾ അനിഷ്ടങ്ങളിൽ ഇഷ്ടം എന്നുള്ളതല്ല, ചെറിയ ഉചിതമല്ലാത്ത ഇഷ്ടങ്ങളുണ്ടല്ലോ അതിൽ ചെലവിടേണ്ടതിനായതുകൊണ്ട് നിങ്ങൾ വല്ലാതെ യാചിക്കുന്നു, അതുകൊണ്ട് കിട്ടുന്നതില്ല. വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് കിട്ടുന്നതില്ല. ഇതൊക്കെ എന്ത് കറക്റ്റായിട്ടാണ് യാക്കോബത്തിലേക്ക് നമ്മൾ ഓർപ്പിക്കുന്ന അറിയാം. ഇന്ന് പലരും ചില കാര്യങ്ങളൊക്കെ ഒത്തിരി ആളുകൾക്ക് പല കാര്യങ്ങൾ യാചിക്കുന്ന എന്താ അറിയാം, ശരിയല്ലാത്ത ചില ആകില്ല, അവരുടെ പാർത്ഥമായ ചില നേട്ടങ്ങൾ നേടാനായിട്ടാണ്. ചിലപ്പോ ഞാൻ കാണുന്നത് ചില മന്ത്രിമാരൊക്കെ ഈ രാഷ്ട്രീയ ഇലക്ഷനൊക്കെ അയക്കുമ്പോഴത്തേക്ക് തിരുവേനിവാളുടെ അരമനയിൽ കയറി ഇറങ്ങി നിരങ്ങാറുണ്ട്. തിരുവേനിവാളുടെ ഭക്തി ഉണ്ടായിട്ടാണോ അല്ല, അരമനോളം എല്ലാവർക്കും അറിയാം. ഇത് അവരുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടണം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ചെയ്യുന്നത്. അതൊന്നും ആ യാതനയൊന്നും നല്ല യാതനയൊന്നും അല്ല, ആചർത്തനയൊന്നും ഗുണപ്പെടുന്ന അർഹതയൊന്നും അല്ല, പ്രാർത്ഥന എന്നുള്ളത്. ഇതിന് ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ഭോഗങ്ങൾ ചില ശരിയില്ലാത്ത ഇഷ്ടങ്ങൾ ചെലവരേണ്ടതിനാ പലരും പ്രാർത്ഥിക്കുന്നേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലത് കിട്ടണമെന്ന് ഇപ്പത്തൊന്നുമില്ല. ചിലപ്പോ എതിരാണോ വല്ലാതെ യാചിക്കുന്നു എന്നാ പറയുന്നത്. ഈ വല്ലാത്ത യാതിന് എന്ത് നടക്കുന്നതൊക്കെ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വല്ലാതെ പലത് യാചിക്കാറുണ്ട്. എന്ത് യാചിക്കണം എന്നുള്ളത് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട് അല്ലേ. യാചിപ്പൻ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പും കണ്ടെത്തും, മുട്ടും തുറക്കപ്പെടും. ഒരപ്പൻ മകൻ അപ്പനോട് പിന്നെ മീൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ, പിന്നെ മൊത്തം ചോദിച്ചാൽ പാമ്പിനെ പെണ്ണിനെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗസ്വനാണ് നിങ്ങളുടെ പിതാവിനോട് യാചിച്ചാൽ പരിശുദ്ധാത്മാവ് എത്രയധികം ലഭിക്കും. എന്താണ് യാചിക്കേണ്ടതെന്നുള്ളത് അവരുടെ കർത്താവ് പറയുന്നുണ്ട്. നീ യാചിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്, ദൈവാത്മാവിനെയാണ്. യാതൊരു പോലെ ജൽപ്പനം ചെയ്തു കർത്താവ് പറയുന്നത്. ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്നത് ജൽപ്പനമാണ്. ഇന്ന് ഇന്ന് ഏറ്റവും വലിയ ഗതികളുണ്ട്. നമ്മളൊക്കെ പിതാക്കന്മാർ ഒരിക്കലും ഈ ജൽപ്പന ജീവിതത്തിലാണ് പ്രാർത്ഥിക്കുന്നതൊക്കെ. ദൈവത്തിനോ ദൈവത്തിന് ഇഷ്ടമുള്ള നല്ല കൗമപ്രാർത്ഥന, ദൈവത്തിനുള്ള പ്രത്യേക പ്രാർത്ഥന ഉള്ള ആ പ്രാർത്ഥനയൊന്നും അപ്പച്ചാപ്പച്ചി വലിയ പച്ചാൽ ലഭിച്ചിട്ട് ആക്കണമെന്നൊന്നല്ല പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്ന ആരാ ആ പ്രാർത്ഥനയോടുകൂടി എല്ലാം കിട്ടുന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്നതൊക്കെ മാറി. ഇപ്പൊ ഞങ്ങളുടെ അച്ഛന്മാർക്ക് വലിയ പ്രശ്നം അറിയാം. ഇവിടെ വീടുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ വെച്ചാൽ നല്ല പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഇറങ്ങി വരുമ്പം ഇറങ്ങി വന്നേച്ച് നമ്മുടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ആൾക്കാർ മാത്രം ഓ ആ അച്ഛനൊന്ന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞങ്ങളിപ്പോഴും പുസ്തകത്തിൽ നോക്കിയാ പ്രാർത്ഥിക്കുന്നത്. ഏഹ് ഈ പുസ്തകത്തിൽ നോക്കി പല അച്ഛന്മാരെ പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർക്ക് വിളവില്ലാഞ്ഞിട്ടല്ല. ഈ പുസ്തകത്തിൽ നോക്കി ചിതാക്കന്മാരെ പ്രാർത്ഥന ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന എന്നുള്ളത് ചിതാക്കന്മാർ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പ്രാർത്ഥിക്കാനായിട്ട് പഴയ അച്ഛന്മാരൊക്കെ അവരുടെ പുസ്തകത്തിൽ നോക്കി അവർക്ക് വിളവില്ലാത്തതൊന്നുമല്ല. പക്ഷെ ഇന്ന് ഞങ്ങളത് ചെയ്യുന്നില്ല. കാരണം അറിയുക, ഇന്ന് ആളുകൾക്കൊക്കെ ഇഷ്ടം ഈ പുസ്തകത്തിലെ പ്രാർത്ഥനയല്ല, ഈ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പേര് പറഞ്ഞു, ചില ഇഷ്ടങ്ങൾ പറഞ്ഞു, ഈ പറയുന്ന അമിതമായ ഭോഗത്തിൽ നേടിയെടുക്കാൻ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്. ഞങ്ങളൊക്കെ അത് കൊച്ചപ്പോരാകാം നിവർത്തിയില്ലാത്തതുകൊണ്ട്. പക്ഷെ അതൊന്നും കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പ്രാർത്ഥന എന്നുള്ളത് വിദാസന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയില്ലാതെ മോഹയിട്ട് അതുകൊണ്ടാണ് ഈ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് എന്താ പറയുക, ഈ അച്ഛന്മാര് പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾക്ക് വേണ്ടി ആളുകളുടെ നിർബന്ധത്തിന് വേണ്ടി അച്ഛന്മാർ ചില പ്രാർത്ഥന നടത്തുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കുള്ളിൽ പോകേറ്റ് വരാതിരിക്കാനായതുകൊണ്ടാണ് പിതാക്കന്മാർ എഴുതി വെച്ച് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് പറയുന്നത്. അല്ലാതെ വിളവില്ലാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ. പക്ഷെ ഇന്ന് അത് അറിയുന്നില്ല. എങ്ങനെയോ ആളുകളുടെയൊക്കെ നിർബന്ധത്തിനും താല്പര്യത്തിനൊക്കെ വഴങ്ങി കല അവിടെ വരെയൊക്കെ ആളുകൾ ഓടിപ്പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് കണ്ടത്ത് ഓടി പോകണ്ടല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥന കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പ്രാർത്ഥനയൊക്കെ നടത്തും. ഒന്നും ആ പ്രാർത്ഥനയൊന്നും ശരിയായ പ്രാർത്ഥനയൊന്നും അല്ല. യാതൊരു സംശയവും എന്റെ അടുത്ത് ശരിയായ പ്രാർത്ഥന നമ്മുടെ അത് പിന്നെ കാലഘട്ടപ്പെട്ട് പോകുന്നുള്ളൊരു ദുഃഖം കൂടെ നമ്മൾ ഇതിനോട് ഓർക്കേണ്ടതാണ്. കാരണം ഈ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രാർത്ഥിക്കാന്നുള്ളതല്ല, വ്യാധിക്കാന്ന് പറഞ്ഞാൽ എന്തും വ്യാധിക്കാതാണ്. ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി വ്യാധിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ദൈവം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ആത്മാവിന്റെ ആത്മാവ് സൗന്ദര്യമുള്ളതായിട്ട് വളരാനായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഒന്നും ലഭിക്കുന്നില്ല പറഞ്ഞ വ്യഭിചാരികളായുള്ളവേ, ലോകത്തിനേകം ദൈവത്തോടുള്ള ശത്രുത്വമാകുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വ്യഭിചാരികളായുള്ളവേ അല്ലേ നമ്മളെ വിളിക്കുന്നത്? വ്യതിചാരിക്കുന്ന വിധേരിക്കുന്നവരേതാണ് വിധേരിക്കാന്ന് നിങ്ങൾക്കറിയാം അല്ലേ? മോഹമായിട്ട് ജീവിക്കുന്നവരെ. അപ്പൊ വാസ്തവത്തില് അവയൊരു ശരിയല്ല സ്ത്രീപുരുഷ ബന്ധത്തെ പറ്റി അല്ല പറയുന്നത്. ഇവിടെ പറഞ്ഞ വ്യതിചാരി എന്ന് പറയുന്നത് പിന്നെ സർപ്പസൊടികളെ അല്ലെങ്കിൽ പിന്നെ വിഗ്രഹാരാധികളെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തെ മറന്ന് മറ്റു ചില ഇഷ്ടങ്ങളിലേക്ക് പ്രാർത്ഥിക്കുകയും അതിലേക്ക് ഓടിപ്പോവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെയല്ല വ്യതിചാരികൾ എന്നാണ് പറയുന്നത്. വ്യതിചാരി പറഞ്ഞാൽ അറിയാല്ലയോ പിന്നെ അവരവർക്ക് നിയോഗിക്കപ്പെട്ട ആളെ മറന്നുകൊണ്ട് മറ്റാളെ തേടി പോകുന്ന ആളുകൾക്ക് പറയുന്ന ആരാധ്യത്ത പലയിടത്തിലൊക്കെ ദൈവത്തെ മറന്നു ജീവിക്കുന്ന അന്യ ദൈവത്തെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വ്യതിചാരികൾ എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് ഇവിടെ അതേ അർത്ഥത്തിലാണ് പറയുന്നത്. കാരണം ദൈവത്തെ ദൈവത്തെ മറന്നുകൊണ്ട് ലോകത്തെ നേടുന്ന അല്ലെ അവിടെ പറയുന്നുണ്ടല്ലോ. വല്ല ലോകസ്നേഹം വിധികാരികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ആകെ ലോകത്തിന് സ്നേഹിതനാണ് ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ലോകത്തിന്റെ ഇഷ്ടത്തിനിരുന്നേരം പോകുന്ന ആളുകളെ പറ്റി പറയുന്ന പേരാണ് വിധീകരിക്കുന്നവരെ. ശരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നിങ്ങളുടെ അവസ്ഥ എന്താ അല്ലേ? നമ്മളൊക്കെ പലപ്പോഴും സാഹചര്യം വരുമ്പോഴോ അല്ലെങ്കിലോ ഈ ലോകത്തിന്റെ ഇഷ്ടത്തിന്റെ പിന്നാലെയൊക്കെ അറിഞ്ഞു അറിയാതെ പോകുന്നുണ്ട്. അപ്പം ദൈവം വിളിച്ച ഈ വെളിയിലൊക്കെ നമ്മൾ ഉൾപ്പെടണം എന്നുള്ളത് ഒരു ദുഃഖഭാരത്തോട് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇവിടെ യാഹൂബിലേക്ക് വിശേഷിപ്പിക്കുന്ന ഈ എഴുതിയാരികൾ എന്ന് പറയുന്ന വിശേഷണത്തില് അല്പമെങ്കിലുമൊക്കെ ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ വളരെ ഗൗരവത്തോട് അല്ലെങ്കിൽ വളരെ സാരമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഒരു ആശയം തന്നെയാണ്. ഇത് ലോകത്തിന്റെ സ്നേഹമല്ല. ഇത് ലോകത്തിൽ ഈ ലോകത്തിൽ അത് എന്ന് ജീവിക്കുന്നു എന്നുള്ള പത്തോർക്ക് പത്തോ അമ്പതോ ഇരുപത്തഞ്ചോ വർഷം ജീവിക്കാനുള്ള ഒരു കാലഘട്ടം മാത്രമേ ഉള്ളൂ. പിന്നീടുള്ള നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതും വേദവസ്തവും നമ്മളെ ബോധിപ്പിച്ചതും നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതെന്താ, ഇനിയും വലിയൊരു കാലഘട്ടം ജീവിക്കാൻ കിടക്കുന്നു. അതിന്റെ വളരെ ചുരുങ്ങിയ നാളേ ഉള്ളൂ ഈ ലോകത്തിലെ ജീവിതം. പക്ഷെ ഈ ചുരുങ്ങിയ നാളത്തെ ഈ ലോകത്തെ ജീവിതം ഇനിയും വരാൻ പോകുന്ന ദീർഘകാലത്തെ ജീവിതത്തിന്റെ നന്മയെ മുഴുവൻ മറന്നുകൊണ്ട് അല്പകാലത്തെ ജീവിതം സന്തുഷ്ടമായിട്ട് സ്വാർത്ഥതയോടും ഈ പറയുന്ന കോമയോടൊക്കെ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് എന്തൊക്കെയാ നമ്മുടെയൊക്കെ അവസ്ഥ എന്നുള്ളത് നമ്മൾ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നമ്മൾ ഇന്ന് പല ആളുകളും നാളെ മരിച്ചു പോകാൻ സാധ്യതയുള്ള ആളുകളാണ് മനുഷ്യര്. ആർക്കെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ 10 വർഷം ജീവിക്കുന്നു? പണ്ട് 8 വർഷം നിൽക്കുമല്ലോ. ക്യാൻസർ ബാധിച്ചാൽ വിഷമിക്കേണ്ട, 5-6 മാസം എങ്കിലും ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ ഇന്നത്തെ പനി ബാധിച്ചു കഴിഞ്ഞാല് 6 മാസം പോയിട്ട് 6 ദിവസം പോലും ഗ്യാരണ്ടി ഇല്ല. അങ്ങോട്ട് കടന്ന് ആശുപത്രി പോകുന്നു, തിരിച്ച് പെട്ടിയിലാക്കി ആൾക്കാർ കൊണ്ടുവരുന്നു. ഇന്ന് അതേ അവസ്ഥയായിരുന്നു മനുഷ്യന്റെ. അല്ലെങ്കിൽ റോഡിൽ കൂടെ പക്ഷേ ക്യാൻസർ ഒന്നും പേടിക്കണ്ട, കാരണം റോഡിൽ കൂടെ പോകുന്ന വാഹനത്തെ മറ്റൊരു വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ എന്താ നിമിഷം നേരം കൊണ്ട. കഴിഞ്ഞ ദിവസം തന്നെ ഒരു നല്ല സുന്ദരമായ ചെറുപ്പക്കാരന് മരണപ്പെട്ടതായിട്ട് നമ്മൾ അമേരിക്കയിൽ വലിയൊരു വാർത്ത വന്നു. അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ, അതിനു വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശുദ്ധവൃത്തികളാണ്. അതിന്റെ അർത്ഥം ശുദ്ധവൃത്തികളാണത്. അവരെ പറ്റി പറയുന്ന ആകെ ലോകത്തിന്റെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ലോകത്തിന്റെ സ്നേഹത്തിന് വേണ്ടി ഓടുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവാകുന്ന. ഈ ലോകത്തിന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പണം ഉണ്ടാക്കാനായിട്ട് മാത്രം ജീവിക്കുക ദൈവത്തെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പല വഴികളും ശരിയല്ലാത്ത വഴികളിൽ കൂടെ ഒക്കെ പണം ഉണ്ടാക്കുക. എന്നിട്ട് ഉണ്ടാക്കുന്ന പണം വിധികാരത്തിനും ദുഷ്പ്രവർത്തിക്ക് വേണ്ടി മാത്രം അമിതമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അമിതമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. പിന്നെ അടുത്ത ഭാഗം എന്തുവാ, ആരെങ്കിലും ഒരു ദരിദ്രൻ കൈ നീട്ടിയാൽ അതിൽ മറ്റു വിധ പോലും കൊടുക്കാതെ അവന്റെ നിന്ന് മുഖം മാറ്റി എടുക്കുക. ഇതൊക്കെ വളരെ ഗൗരവകരമായ പാപങ്ങളാണ്. അപ്പം ആ അങ്ങനെ ജീവിക്കുന്ന ആളുകളെ പറ്റി പറയുന്ന ലോകത്തിന്റെ സ്നേഹിതർ എന്നാ പറയുന്നത്. ലോകത്തിന്റെ സ്നേഹിതന്റെ സ്വഭാവമാണ് ദൈവത്തെ മറന്ന് ജീവിക്കുക. എന്നിട്ട് അവന് ദൈവത്തെ മറന്നുകൊണ്ട് പണം ഉണ്ടാക്കുക. ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഒരു നോർമലായിട്ട് ഒരാൾ അനുഭവിക്കേണ്ടതിനേക്കാൾ അപ്പുറമായി എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുക. അമിതമായ ഭക്ഷണവും വലിയ വീടും വലിയ സ്വത്തും വലിയ കാറുകളും ഒക്കെ ഒരാൾക്ക് വേണ്ടതിനപ്പുറം ആ രീതിയിൽ ജീവിക്കുക. ഇതൊക്കെ മഹാപാപമാണ്. നമുക്കത് നമ്മുടെയൊക്കെ നിങ്ങളൊന്നും വളപ്പോൾ ശ്രദ്ധിക്കുന്നതല്ല, നിങ്ങളൊക്കെ പിന്നെ റൂമിൽ ക്ലോസറ്റുകളിൽ അടുക്കിയിട്ട് ഒരു തുണിക്കടയിൽ വിൽക്കാൻ വെച്ചേക്കുന്നതിനേക്കാൾ കൂടുതൽ വസ്ത്രങ്ങളും ഒരാഴ്ച മുഴുവൻ ഇടാൻ കിട്ടാൻ തീരാത്ത വസ്ത്രങ്ങളും ആഭരണങ്ങളും ചെരുപ്പുകളും വീട്ടിലെ ഉപയോഗ വസ്തുക്കളും ഒക്കെ വരുമ്പോൾ എത്രയോ പേരെ സഹായിക്കാവുന്ന വസ്ത്രമില്ലാത്ത എത്രയോ പേരെ ഉടുപ്പിക്കാവുന്ന വസ്ത്രമാണ് നമ്മുടെ ക്ലോസറ്റ് ലക്ഷ്യമായിട്ട് അടുക്കി വെച്ചേക്കുന്നത് അല്ലേ. പാദരക്ഷയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പേരെ കൊടുക്കാവുന്ന ചെരുപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കാതെ പൊടി നമുക്ക് പോലും അറിയാതെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതൊക്കെ മഹാപാപമാണ്. നമ്മൾ ചിന്തിക്കുന്നത് വളരെ വളരെ ആവശ്യമാണ്. അർഹിക്കുന്നവർക്ക് കൊടുക്കാതെ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ലോകത്തിലെ സ്നേഹിതർ എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ്. ലോകത്തെ മാത്രം ഇഷ്ടപ്പെട്ട് ലോകസുഖങ്ങളിൽ പോകുന്നതിൽ മാത്രം ഉൾപ്പെട്ടു പോവുക, അങ്ങനെയുള്ളവരെ പറ്റി പറയുന്നത് ദൈവത്തിന്റെ ശത്രുക്കളാണ്. നമ്മൾ അവരെത്ര പ്രാർത്ഥിച്ചാലും അവരെത്ര വഴി പോയാലും എത്ര ആത്മീക സംഘടനകളുടെ ചുമതലയിൽ ഇങ്ങനെ വിഹരിക്കുന്നവരാണെങ്കിലും അവർ ദൈവത്തിന്റെ ശത്രുക്കളാണ്. ദൈവത്തിന്റെ ശത്രുക്കളാണ് അവരെ. നമ്മൾ മറന്നു പോകരുത്. നമ്മളൊക്കെ ചില സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ ചില സ്ഥാനത്തേക്ക് ഇരിക്കുന്നതുകൊണ്ട്, ഒരു വ്യക്തി അച്ഛനായതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹിതം ഞാൻ വിശ്രമിച്ചോദിച്ചു. അല്ലെങ്കിൽ ഒരു വ്യക്തി മെത്രാനായതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹിതനാണ് ഞാൻ വിശ്വസിക്കുന്നതുമില്ല. അപ്പൊ മെത്രാനായിക്കൊണ്ട് അതിനനുസരിച്ച് ദൈവം കഴിപ്പിച്ചതുള്ള ജീവിത രീതി അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹിതനാകുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശത്രുവാണ്. അപ്പം ഏത് ഒരു മനുഷ്യന്റെ സ്ഥാനമല്ല ദൈവത്തിന്റെ സ്നേഹിതനും ദൈവത്തിൽ നിന്ന് അകത്തുന്നതാക്കുന്നത്. ആ സ്ഥാനത്ത് എങ്ങനെ അതിനെ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് എത്രമാത്രം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ തക്കെ ആഗ്രഹിക്കുന്നു ശ്രമിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹിതനാവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ ശത്രുവാക്കരുത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വെറുതെ സംസാരിച്ചു തോന്നുന്നുവോ, അവൻ നമ്മൾ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയക്കാർക്ക് സംശയിക്കുന്നുവോ എന്നാൽ അവൻ അധികം ഗൗരവം നൽകുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുകയും താഴമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളോട് എതിർത്ത് അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവരോട് അവനെ അനുകൂലപ്പെടുന്നു സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. വേദവസ്തുവായ ചരിത്രം മുതൽ നമ്മൾ പരിശോധിച്ച് നോക്കിയേ, ഫറവോൻ അഹങ്കാരിയായിരുന്നു, സമൂഹത്തെ മുഴുവൻ കൊന്നു അല്ലേ. ശൗല് അഹങ്കാരിയായിട്ട് മാറ്റി, അവനെ ശിക്ഷ കിട്ടി. അങ്ങനെ ആരൊക്കെ അഹങ്കാരികളായോ അവരുടെയൊക്കെ ജീവിതം പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആരൊക്കെ താഴ്മയോടും വിനയത്തോടും ഇസബലും ആഹാബും എന്താ സംഭവിക്കുന്നത്? കഴുകൻ അവളുടെ ശരീരം കുത്തി പറഞ്ഞിട്ടുള്ള കാലങ്ങളിലേക്ക് അവൾ ശ്രമിക്കപ്പെട്ട കാലങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. എത്രയോ ആളുകൾ അല്ലെ, അഹങ്കാരികളായവരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഈ സ്നേഹവും താഴ്മയും താഴ്മയൊക്കെ കാണിച്ചിട്ടുള്ളവരാണ് ദൈവത്തിന്റെ കൃപയും കരുണയും സ്നേഹവും എന്നും നിലനിൽക്കുന്നുണ്ട്. ആകയാൽ നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങളോട് എതിർത്ത് വിൽക്കം ചെയ്ത് നൽകുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവേ, പിശാചിനോട് എതിർത്ത് വിൽക്കുവൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് കീഴ് അല്ലേ? അപ്പൊ ഈ ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മളിൽ പിശാച് വസിക്കുന്നതുകൊണ്ടാണ്. പിശാച് വിട്ട് ഓടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലെ? പിശാച് വിട്ട് ഓടി, പിശാച് നമ്മൾ ഓടിക്കഴിഞ്ഞാല് നമ്മുടെ ഈ ഈ മുമ്പ് പറഞ്ഞ ഈ ഭാഗങ്ങൾക്കൊക്കെ മാറ്റം വരും. ആ മുമ്പ് ഓടി പറഞ്ഞ ജീവിത രീതിക്കും ആ വീക്ഷണത്തിനൊക്കെ സമഗ്രമായ വ്യതിയാനം ഉണ്ടാകും. ഈ പിശാച് ഓടിപ്പോണം, ഓടിപ്പോണം എന്ത് ചെയ്യണം പറയുന്നത്? പിശാചിനോട് എതിർത്ത് ദൈവത്തിന് കീഴടക്കണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം. എന്നാൽ അവൻ നിങ്ങളെ ദൈവത്തിന് കീഴടങ്ങുക, ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് പിശാചിനെ ഭയപ്പെടുത്താനുള്ള ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത്. കേട്ടോ, ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് പിശാചിനെ പരാജയപ്പെടുത്തുന്ന ഒന്നാമത്തെ മാർഗം. നമ്മൾ നോമ്പിലെത്തവന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ ഈ കുമ്പിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇതിലേക്ക് തോന്നില്ല, നമ്മുടെ എത്ര വീടുകളിൽ ആളുകൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്? വളരെ സംശയമാണ്. വളരെ വളരെ വിരലിലെണ്ണാവുന്ന ആളുകളുടെ ഭവനങ്ങളിൽ മാത്രമേ ഉള്ളൂ വീടുകളിൽ ഈ ദിവസങ്ങളിൽ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത്. ഈ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവമാണ് താഴ്മയിലോട്ട് വരാനായിട്ടാണ്, താഴാനായിട്ടാണ്. അപ്പൊ ദൈവമാരെ താഴുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ പിശാച് കൂടും. ദൈവമാരെ താഴാതിരുന്നാലും ഈ തലക്കനം നമ്മളെ പിശാചിന്റെ ഈ തലക്കനം അഹങ്കാരമൊക്കെ എവിടുന്ന ഈ പിശാചിന്റെ സ്വഭാവത്തിൽ നിന്ന വീട്ടിലെ എനിക്ക് ഈ പള്ളിയിലൊക്കെ ചിലപ്പോ ഈ നമസ്കാരം നടത്തുമ്പോൾ ഈ നമസ്കാര സമയത്ത് ചിലപ്പോൾ കുറച്ച് ആളുകളൊക്കെ പള്ളി വരും. ഈ അച്ഛന്മാർ കുമ്പിടുമ്പോഴും ഈ കൈ കെട്ടി നിർത്തണേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട്, എനിക്ക് അതിശയം വരാറുണ്ട്. ഈ പള്ളി പോലും അച്ഛന്മാരൊക്കെ കുമ്പിടുന്ന കാലത്ത് കണ്ടിട്ടെങ്കിലും കുമ്പിടാനുള്ള വളർച്ചയാണ്. ചില പിള്ളേരൊക്കെ അത് ചെയ്യുന്നുണ്ട്, ഇവിടെ എനിക്കുള്ള പിള്ളേരൊക്കെയാണ് കുമ്പിടുന്നത്. എല്ലാ ആളുകളൊക്കെ ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ ഫോണിലോട്ട് നോക്കി വയ്ക്കും. എന്തിനാന്ന? ദൈവഭാഗം താഴാൻ പഠിക്കണം, ദൈവഭാഗം താഴും വിടാതെ ദൈവം നമ്മൾ ഉയർത്തുന്നത്. അപ്പൊ ദൈവഭാഗം കുമ്പിട്ട് വളരുമ്പോൾ തന്നെ പിശാച് അവിടെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ദൈവഭാഗം താഴ്മയിലേക്ക് വിനയത്തിലേക്ക് കടന്നു വരിക ചെയ്യും, അപ്പൊ പിശാച് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവൻ, എന്നാൽ അവൻ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് വരും. ദൈവത്തോട് കം ക്ലോസ് ടു ഗോഡ്, ദൈവത്തോട് നിങ്ങൾ അടുത്ത് വരുവിൻ, ദെൻ ഗോഡ് വിൽ കം നിയർ ടു യു. ദൈവം നിന്റെ അടുത്ത് വരുന്ന പറഞ്ഞു ദൈവത്തോട്. അപ്പൊ നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? പ്രത്യേകിച്ച് വലിയ ഒരുപാട് വലിപ്പമുള്ള പള്ളിയിൽ കുറച്ച് മുമ്പാണെങ്കിൽ അച്ഛന്മാർ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് ഈ പള്ളിക്കകത്ത് വൃക്ഷം മുന്നിൽ നിൽക്കാനാണ്. എല്ലാം പുറകിൽ ഏറ്റവും ബാങ്കിലെ ബെഞ്ചിൽ പോയി തങ്ങിക്കൂടുവല്ലാതെ എത്ര പറഞ്ഞാലും മുന്നോട്ട് വരത്തില്ല. എന്നാ വേറെ സിനിമാ തിയേറ്ററിലോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കൺസേർട്ട് വല്ലതും പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇടിച്ചു കയറി മുന്നിൽ പോയിരിക്കാൻ പോകും? പള്ളി വരുമ്പോ മാത്രം പുറകിൽ നിൽക്കും. എന്ന് പറയാച്ചാ ഞങ്ങൾ ഈ ഭക്തി കൊണ്ട് ഭവ്യത കൊണ്ട് വന്ന് അത് നമുക്കറിയാം, മനസ്സിലാകാതെ പറഞ്ഞു വരുമ്പോഴും അല്ലേ. ഈ ഭവ്യതല്ല, എങ്ങനെയെങ്കിലും പുറകിരുന്ന് അങ്ങോട്ടും ഓടി നടക്കാനും അസർദ്ധമായിട്ടിരിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് പള്ളിയുടെ പുറകിൽ നിൽക്കുമ്പോഴാണ്. എന്നാൽ പള്ളിയുടെ ചുള്ളിൽ ഏറ്റവും അടുത്ത് നിന്നാലോ നമുക്ക് പ്രത്യേകം നിൽക്കാൻ പറ്റും. എന്തുകൊണ്ട് എന്ത് ചെയ്യാനാ? എല്ലാവർക്കും അസർദ്ധമായിട്ട് നിൽക്കാനാ ഇഷ്ടം. ഈ പുറകിൽ നിൽക്കുമ്പോഴാണ് ഈ ഇടക്കിടയ്ക്ക് മൂത്രമൊഴിയുടെ പ്രശ്നവും കാപ്പിയുടെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ അടുത്തിരുന്നാലും കുറവെടുക്കാനും അങ്ങോട്ട് നോക്കി ചിരിക്കാനും ഒക്കെ തോന്നുന്ന എപ്പോഴാണ്? പുറകിൽ നിൽക്കുമ്പോഴാണ്. ഈ മുന്നിൽ നിന്നാൽ ഒരിക്കലും ഓർക്കില്ല, മുന്നിൽ നിന്നാൽ വളരെ സന്ദേഹം ആരാധനയെ തങ്കുകൂടാൻ നിൽക്കും. അതുകൊണ്ട് ഈ പള്ളി തൊഴിൽ വരുന്നവരൊക്കെ ഏറ്റവും മുന്നിലേ നിൽക്കുന്നുള്ളൂ. ഈ പള്ളി പ്രാർത്ഥിക്കാൻ വരാത്തവരൊക്കെ ഈ പുറകിൽ ഇടിച്ച് നിൽക്കുന്നത് വളരെ സത്യമാണ്. അപ്പൊ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൽ അവൻ നിങ്ങളോട് അടുത്ത് വരുന്നതാണ്. അപ്പൊ ദൈവത്തോട് അടുത്ത് ചേർന്ന് ഈ പള്ളിയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ വിധിക്കുന്നുള്ളൂ. കേട്ടോ, അല്ലാത്തതുകൊണ്ട് ഈ ആളുകളെ കാണിക്കാനും മുന്നിൽ വന്ന് നിൽക്കുന്നവരുണ്ട്. അതൊക്കെ അവരവരുടെ ഹൃദയവും ദൈവവും തമ്മിലുള്ള ബന്ധമൊക്കെ അനുസരിച്ചിരിക്കും. ഞാൻ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഏതാ എന്ത് തന്നെയാണെങ്കിലും ദൈവത്തോട് അടുത്ത് നിൽക്കാനായിട്ടാണ് യാക്കോബ് ശ്ലീഹാ നമ്മൾ. ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ അത് പള്ളി വന്ന് ശരീരമോട് നിൽക്കുന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ പള്ളി ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ പള്ളിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം വിശുദ്ധരാണെന്ന് തോന്നില്ല. നമ്മുടെ ഹൃദയം ദൈവത്തോട് എത്ര അടുത്ത് നിൽക്കുന്നുള്ളതാണ്. പള്ളി വന്ന് മുന്നിൽ നിൽക്കുന്നതും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ ഹൃദയം ദൈവത്തോട് അടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും മുന്നിൽ നിൽക്കാൻ, ദൈവത്തോട് നിൽക്കുന്നു അതിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ആഗ്രഹപ്പെടുന്നത്. അതുകൊണ്ട് ദൈവത്തോട് അടുത്ത് നിൽക്കാമെങ്കിൽ ദൈവം നമ്മുടെ അടുത്ത് നിൽക്കും. മോശ ദൈവത്തോട് ചേർന്ന് ജീവിച്ചത് കൊണ്ട് പറയുന്നുണ്ടല്ലോ അല്ലേ, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശത്തോട് സംസാരിച്ചു എന്നാണ് നമ്മൾ പഴയനമത്തിൽ വായിക്കുന്നത്. ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അവൻ അതിസൗമ്യരായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചു, പർവ്വതത്തിന്റെ മുകളിൽ ദൈവം വേദപുസ്തകത്തിൽ അടക്കി എന്ന് പറയുന്ന ഒറ്റ മനുഷ്യനെ ഉള്ളത് മോശയാണ്. കാരണം അത്രമാത്രം ഒരു ബന്ധം കോട്ടയിൽ ദൈവത്തിനുള്ള ദൈവത്തോട് അത്ര അടുത്ത് നിന്നവനാണ്. പല ആളുകളുണ്ട് ദൈവത്തോട് അടുത്ത് നിന്ന ആളുകൾ, അടുത്തു നിന്ന ആളുകളൊക്കെ ഉയർന്നിട്ടുണ്ട്, അടുത്തു നിന്ന് ഒത്തിരി അടുത്ത് നിന്നവരൊക്കെ. ദാവീദ് ഒത്തിരി അകന്നു, പക്ഷെ വീണ്ടും അടുത്തു, അടുത്തപ്പോ അടുക്കുന്നവരും അടുത്തു വന്നു. അതുകൊണ്ട് ദാവീദിന് ഇവർ അലക്ഷരമായിട്ട് നിൽക്കുക. മോശയാണെങ്കിലും ഏലിയ പ്രവാചകനാണെങ്കിലും എലിശ പ്രവാചകനാണെങ്കിലും ശമുവേൽ പ്രവാചകനാണെങ്കിലും വന്നത് സുലീഹന്മാര്, ശഹരേന്മാര്, പരിശുദ്ധന പരിമല തിരുമേനി, ദൈവമാതാവ്, ഇവരൊക്കെ ദൈവത്തോട്. പരിമല തിരുമേനി എത്രയോ നൂറ്റാണ്ടുകൾക്കാണ് ജീവിച്ച മനുഷ്യനാ, പക്ഷെ ജീവിച്ച കാലഘട്ടത്തിൽ ദൈവത്തോട് അടുത്തു നിന്നുള്ളതാണ്. അതിന് മുമ്പ് എത്രയോ ദൈവാക്കന്മാരുണ്ടായിരുന്നു, ദൈവത്തിന്റെ ദൈവം ഏശമ്പരാളിന്റെ ശരീരവുമായിട്ട് അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച എത്രയോ ആളുകളുണ്ട്. പക്ഷെ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ നിന്നിട്ടും അവരെക്കാളിൽ അടുത്ത് ചേർന്ന് നിൽക്കാൻ പരിമല തിരുമേനി കഴിഞ്ഞതുകൊണ്ടാണ് ആ പരിമല തിരുമേനിയോടുള്ള ഒറ്റ വിളിക്ക് ഭക്തിയോടടുത്ത് വരുന്ന ആളുകൾക്ക് അനുഗ്രഹം കിട്ടുന്നത്. കാരണം ഇന്നും പരിവർത്തനമേ ദൈവത്തോടടുത്താണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തോടടുത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ സത്യമാണ്. നമ്മളൊക്കെ ഈ പലപ്പോഴും ദുഷ്ടത ചിന്തിക്കുന്നപ്പോ അതറിയോ, ദൈവത്തിൽ നകർന്നു നിൽക്കുമ്പോഴാണ്, ദൈവത്തിൽ നകർന്നു നിൽക്കുമ്പോഴാണ് പലപ്പോഴും ദുഷ്ടതയൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത്. പക്ഷെ ദൈവത്തോടടുത്ത് നിന്ന് നോക്കിയേ, ഈ അടുത്ത് നിൽക്കുന്ന ശരീരമോട് മാത്രമല്ല കേട്ടോ, മനസ്സുകൊണ്ട് അടുത്ത് നിന്ന് നോക്കിയേ, നമ്മുടെ മനസ്സ് ശാന്തമാകും, നല്ലത് ചിന്തിക്കും, നല്ല വാക്കുകൾ നമ്മുടെ വായിൽ വരും, നല്ല പെരുമാറ്റമായിരിക്കും, നമുക്ക് ചുറ്റും നല്ല സ്നേഹിതരുണ്ടാവും. അത് ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം, നാം ദൈവത്തോട് അടുത്താണോ അതാണോ. സമയം പെട്ടെന്ന് പോകുന്നുണ്ട്, ഞാൻ വേഗം പറഞ്ഞു പോകുന്നു. പാവികളെ കൈകളെ വെളുപ്പാക്കുവിൻ, കൈകളെ വെളുപ്പാക്കുവിൻ, ഇരുമനത്തുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. കൈകളെ വെളുപ്പാക്കുക എന്ന് പറഞ്ഞ അർത്ഥം കഴിക്കുന്നതിന് മുമ്പ് ചുവപ്പിട്ട് തിന്നണമെന്നാണോ? അതല്ല, കരങ്ങളെ വെളുപ്പാക്കുക എന്ന് പറയുന്ന അർത്ഥം നിന്റെ പ്രവർത്തിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് വരുന്നത് കൈകളിലാണ് വരുന്നത്, കൈകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ കൈകൾ വെടിപ്പായെങ്കിൽ മാത്രമേ നല്ല പ്രവർത്തനം ഉണ്ടാകുന്നുള്ളൂ. ഇതുപോലെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച്, ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളെ കഴുകി വെളിപ്പാക്കുകയും. അപ്പൊ ഹൃദയങ്ങളെ കഴുകി വെളിപ്പാക്കിയെങ്കിൽ മാത്രമേ നല്ല ചിന്തകൾ ഹൃദയങ്ങളെ രൂപപ്പെട്ട് വരത്തുള്ളൂ. നല്ല ചിന്തകൾ ഹൃദയങ്ങളെ രൂപപ്പെട്ട് വരുമ്പോഴാണ് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ വളരെ കറക്റ്റാണ് കേട്ടോ. ഒരു മനുഷ്യൻ നല്ല പ്രവർത്തി ചെയ്യുന്നതിന്റെ പിന്നിൽ എന്തുകൊണ്ട്, എന്താണ് കാരണം? അവന്റെ ഉള്ളിൽ നല്ല ഹൃദയമുണ്ട്, നല്ലൊരു ഹൃദയമുണ്ട്. നല്ല ഹൃദയം ഇല്ലാത്തതുകൊണ്ട് നന്മ ചെയ്യാൻ തോന്നാത്തത്. ഞാൻ ഓർക്കുക, കഴിഞ്ഞ ദിവസം ഒരു ഒരു മനുഷ്യനെ നമുക്ക് ഈ കേരളത്തിൽ ഇപ്പൊ അറിയപ്പെട്ട മനുഷ്യനായി, കൊച്ചുവാവ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, കൊച്ചുവാവ വാവ സുരേഷ് എന്റെ പേര് വാവ സുരേഷ്. നിങ്ങൾക്ക് അറിയാം, ഫേസ്ബുക്കിലും അല്ലെങ്കിൽ പല വാർത്തകൾ കേട്ടിട്ടുണ്ട്, അതിഘോര വിശർത്തർപ്പമുള്ള രാജവമ്പാനെ, സിംഗോപ്പനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് കഴുത്തിന് വാലുകൾ പിടിച്ച് പൊക്കിയെടുക്കുന്നത് കാണുമ്പോൾ അത് കാണുന്നവർക്ക് വളരെ ഞെട്ടലുണ്ടാവാറുണ്ട്. എല്ലാവരും പേടിച്ച് പറയുന്നുണ്ടാവും, ഭയപ്പെട്ട് മാറുന്ന കിങ് കോബ്ര രാജവമ്പാണ് വലിയ ഭയങ്കര 8, 10, 15 അടി നീളമുള്ളതിനൊക്കെയാണ് ഈ കൈകൊണ്ട് ചുരുട്ടിങ്ങനെടുക്കുന്നത്. അത്രയും ധൈര്യമുള്ള ഒരു മനുഷ്യന്റെ മനുഷ്യന്മാരുടെ ഇന്റർവ്യൂ കഴിഞ്ഞാലൊക്കെ ജോൺ കുട്ടാക്ക് പറഞ്ഞ് ജീവിച്ചാറ് നിങ്ങളെ കണ്ടുകാണുമായിരിക്കും. ഭാവപരീക്ഷമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു കമന്റാണ്. കാരണം ഈ ഫോറസ്റ്റുമായിട്ട് ഇയാൾക്ക് ഒരുപാട് ബന്ധമുണ്ട്. കാരണം ഈ പാമ്പിനെയൊക്കെ പിടിച്ച ആ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥനാണ് വേറെ ഇത് വാങ്ങിയത്. അപ്പൊ ഇതിനായിട്ട് നല്ലൊരു ബന്ധമായിട്ട് അപ്പൊ അയാൾ ഇങ്ങനെ പറയുകയായിരുന്നു, നിങ്ങൾ ആരും അറിയാത്ത ഒരു വാവ സുരേഷ് എനിക്കറിയാം. അദ്ദേഹം ഈ ഇങ്ങനെയുള്ള പണികളിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ മെഡിക്കൽ കോളേജിലും ഹോസ്പിറ്റലിലും ഒക്കെ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന രോഗികൾക്ക് ആരും അറിയാതെ രഹസ്യമായിട്ട് കൊണ്ട കൊടുക്കും. കഴിഞ്ഞിടക്കാണ്ട് അദ്ദേഹത്തിന് പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു 1,00,000 രൂപ. ആ മുഴുവൻ പൈസ 5 പൈസ പോലും എടുക്കാതെ അയാൾ ദരിദ്രായ മനുഷ്യനാണ്, എന്നിട്ട് പാവങ്ങൾക്ക് ആ മുഴുവൻ പൈസയും കൊടുത്തു. അപ്പൊ അന്നേരമാണ് എല്ലാവരും ഈ സംഭവം അറിയുന്നത്. അത് വളരെ ഘോരമായ വിഷമുള്ള പാമ്പിനെ കയ്യിലെടുക്കുന്ന മനുഷ്യന്റെ കണ്ണിയിൽ നിന്ന് കരച്ചിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ചെറുപ്പകാലത്ത് ഒരുപാട് പട്ടിണി കിടന്ന് പട്ടിണി വരെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ പട്ടിണി കിടക്കുന്ന ആളുകളുടെ പ്രയാസം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സഹായിക്കുന്നതെന്ന്. ഒരുപക്ഷെ 600 വിലയുള്ള അല്ലെങ്കിൽ 600 വിലയുള്ള വീട്, 600 മുറികളുള്ള വീടിന്റെ മുകളിൽ താമസിക്കുന്ന അനിൽ അംബാനി ഒക്കെ അവരുടെയൊക്കെ അടുത്ത ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളൊന്നും അത്രയൊന്നും പോയില്ലെങ്കിലും നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ ആവശ്യമല്ല. നമുക്ക് കിട്ടുന്ന പണത്തിന്റെ എത്ര സ്വഭാവം നമ്മൾ കൊടുക്കുന്നുണ്ട് ആത്മീയ കാര്യങ്ങൾക്കും പാവങ്ങളെ സഹായിക്കാനും ഒക്കെ അല്ലേ. അപ്പം ഈ നല്ല ആ മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് കരങ്ങളിൽ കൂടി പുറപ്പെടുന്നത്. അപ്പൊ ഹൃദയം നല്ല അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് നന്മ ചെയ്യാൻ തോന്നാത്തത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഈ പള്ളി പള്ളി വന്ന് ഇരുപത്തി കഴിഞ്ഞ വിശുദ്ധ കുർബാന 120 പേരാണ് കുർബാന കൊള്ളുന്ന ഒരാഴ്ചയൊക്കെ. എല്ലാവർക്കും കുർബാന കൊള്ളുക, എന്തിനാണ്? എന്തിനാണ് കുർബാന കൊള്ളുന്നത്? മനസ്സുമല്ല നന്നാകുന്നില്ലെങ്കിൽ എന്ന് ഒരിക്കലും കുർബാന കൊള്ളരുത്. അത് പാപമായിരിക്കുന്നത്. ഞാൻ ആരെയും കള്ളു കുടിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പാവിയാവുന്നില്ല എന്ന് പറഞ്ഞു. ചെയ്യാൻ സാധ്യതയുള്ളത് ചെയ്യാതിരിക്കുന്ന പാപം തന്നെ നമുക്ക് ഒന്നും അത് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ പകുത്തു കൊടുക്കാൻ പറ്റാത്ത മഹാപാപമാണ്. അതാവരും നമുക്ക് അത് ചെയ്യണോ? അത് ഇവിടെ അതാണ് നമ്മൾ ഓർപ്പിക്കുന്നത്. നിങ്ങളുടെ ഇരുവർക്കുള്ളവരെ ഹൃദയങ്ങളിൽ ശുദ്ധീകരിപ്പിൽ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കഴിയുന്ന പറഞ്ഞത് സങ്കടപ്പെട്ട് ദുഃഖി. കാരണം സന്തോഷിക്കാൻ നിങ്ങൾക്ക് ഒത്തിരി വകയുണ്ടാകും, നിങ്ങൾക്ക് നല്ല സന്തോഷിക്കാത്തിന് വകയുണ്ടാകും. ആ വകയുള്ളപ്പോൾ അതിൽ സന്തോഷിച്ച് ആഗ്രഹിക്കാതെ കരയണം. പറഞ്ഞത് കൃപകൾ ലഭിക്കുന്നവർ കരയണം. നിരാശകരമാണല്ലോ, സന്തോഷമുണ്ട് കരയണം. എന്തിനാ കരയുന്നത്? ഹൃദയം ആർദ്രമാകാനായിട്ട. ഹൃദയം എത്ര ഒരു മനുഷ്യൻ കരയുന്നത്? ഒരു മനുഷ്യൻ കരയുന്നത് ഹൃദയം പിന്നെ അലിവ് വരുമ്പഴ ആർദ്രമാകുമ്പോഴാണ്. സന്തോഷത്തിന് മധുരത്തിന് ഹൃദയം ആർദ്രമായിരിക്കട്ടല്ലോ പറഞ്ഞത്. ഹൃദയം ആർദ്രമാകുമ്പോഴാണ് നല്ല മനസ്സും നല്ല ചിന്തയൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് പറയുന്നതാണ് സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരുതി നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെന്ന പറയുന്നത്. അതിന്റെ അർത്ഥം ഇങ്ങനെ നിരാശപ്പെട്ടപ്പോഴും റോഡുകളെ കരഞ്ഞു നടക്കാനുള്ള അർത്ഥമല്ല പറയുന്നത്. ഇത് ഹൃദയത്തിന് ഒരു അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. കണ്ണുനീരെ കണ്ണിലുണ്ടായ കണ്ണുനീരത്തെ പറ്റിയാണ് പറയുന്നതല്ല. ഹൃദയങ്ങളിൽ നമ്മൾ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ള പഠിക്കേണ്ട ഒരു അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. പഠിക്കേണ്ട അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് സന്തോഷം വരുമ്പോൾ അതിൽ അഹങ്കരിക്കാതെ അവിടെ എവിടെയോ ഇതൊക്കെ ദൈവമെന്നുള്ള ദാനമാണെന്നും ഇതൊന്നും അനുഭവിക്കാൻ അർഹത എനിക്കുന്നില്ലെന്നും എന്നുള്ളത് ഒരു വലിയ ചിന്തയോടുകൂടി ആർദ്ര ചിന്തയോടുകൂടി കണ്ണുനീരോടുകൂടി അതിനെ സമീപിക്കണം. സന്തോഷം കളിതിനൊക്കെ പറഞ്ഞാൽ ഹൃദയം ആർദ്രമാകണം. അപ്പോഴാണ് ഈ സന്തോഷം അമിതമാകുമ്പോഴ് അതിൽ ശിക്ഷ ഉണ്ടാവാതെ ആ സന്തോഷം ഒരു അനശ്വരമായിട്ട് നമ്മൾ നിലനിൽക്കുന്നത്. അല്ലാതെ സന്തോഷം അമിതമായി സന്തോഷിച്ച് സന്തോഷിച്ച് അവന്തിന്യങ്ങളിൽ എത്തുമ്പോഴാണ് ആർക്കും പിടിച്ചെടുക്കാൻ പറ്റാത്ത തലത്തിൽ ഗർത്തത്തിലേക്ക് വീഴുന്നത്. അതുകൊണ്ട് സന്തോഷം വർദ്ധിക്കുമ്പോഴും അഹങ്കരിക്കാതെ നന്മയിൽ നന്മയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ സന്തോഷം സന്തോഷത്തിന്റെ ഇടയ്ക്കും ഒന്ന് ഓർത്ത് കരയുന്നത് നല്ലതാണ്. അല്പവിഷാദം അനുഭവിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ചില ദുഃഖമായും സന്തോഷം വിഷാദമായി തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇന്ന് താഴാനുള്ള മനസ്സ് ആർക്കും ഇല്ല. എവിടെ പോയിക്കും? പള്ളിയിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ആർക്കും. ഞാനൊക്കെ അങ്ങ് വലിയ ആളാന്നുള്ള മരണം പോലും മരണത്തിന് പോലും എന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ലെന്നുള്ള പലരുടെയൊക്കെ ചിന്ത. താഴ്മയില്ല പലർക്കും വാക്കുകളില്. ഓരോ മനുഷ്യന്റെയൊക്കെ വാക്കുകളിൽ ഒരു അഹങ്കാരം വളർത്താൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോൾ അച്ഛൻ വൈദ്യർക്കൊക്കെ കൂടുതൽ ചില ആളോട് സംഭവിക്കുമ്പോൾ അവനെ അവനെ കാണിച്ചു കൊടുക്കാം, അവനെ ഇങ്ങനെ ചെയ്യാം, എന്റെ അടുത്ത് വന്ന് അവനെ കളിയാൻ പഠിപ്പിക്കും. എന്തൊക്കെയാ കേൾക്കാൻ പറ്റുന്ന ചില ആളുകളിൽ നിന്നൊക്കെ എന്ത് കളി പഠിപ്പിക്കാനാ? പാകത്തിന് മൂക്കൊന്ന് അടഞ്ഞാ മതി അല്ലേ? ഒരു ചെറിയ ജലദോഷം പരിഗണാ മതി ഒരു മനുഷ്യന്റെ അവസ്ഥ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അത്രേ മതി. വസ്ത്രം നിസ്സാരമാണ്, നമുക്ക് അത് മറന്നു പോകുന്നു. നമ്മള് ഒരു ചെറിയ പണി വന്നു ജലദോഷം വന്നാ മതി, എന്ത് അസ്വസ്ഥതയാണ് നമുക്ക് ഉണ്ടാകുന്നത്? കലയൊക്കെ ശ്വാസം എടുക്കാതെ മുഖമൊക്കെ അല്ലാണ്ട് അത്രയും മതി നമുക്ക്. ഇത്ര നിസ്സാരമാണ് ഒരു ചെറിയ ജലദോഷം, അത്ര മതി നമ്മുടെ നമ്മുടെ ധനം പോവാൻ, നമ്മുടെ കഴിവ് ഈ പറയുന്ന വാക്കൊക്കെ നിസ്സാരമാണെന്ന് മതി. പക്ഷെ അത് നമ്മൾ മറന്നു പോകുന്നുള്ള എപ്പോഴും നമ്മുടെ വിചാരം നമുക്കെല്ലാം ഞാനിങ്ങൾ വലിയ ആളാണെന്നുള്ളതാണ്. സഹോദര പെട്ടെന്ന് സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. അടുത്ത ഒരു പാഠം പറയുന്നത് 11 മുതൽ പുതിയൊരു ചിന്തയാണ്. സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണങ്ങളെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവരല്ല, വിധിക്കുന്നവരത്രേ. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവരേ ഉള്ളൂ. രക്ഷിപ്പാനും നശിപ്പാനും ശക്തനായ തന്നെ കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആര്? വളരെ പ്രധാനപ്പെട്ട ജോലി പറഞ്ഞത് കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആര്? മറ്റൊരു മൗതൃകയായി ചോദിക്കുന്നുണ്ടല്ലോ, എന്റെ ദാസനെ വിധിപ്പാൻ നീ ആര്? മൗതൃകയായി ചോദിക്കുന്നുണ്ട് മറ്റൊരു ലേഖനത്തിൽ ഇതുപോലെ. ഇത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. വിധി നിർണ്ണയിക്കുക. ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പാവം ചിന്തിച്ചിട്ടുണ്ടാവും. ഒരാളെ പറ്റി വിധിക്കുക, എങ്ങനെയാണ് നമുക്ക് ഒരാളെ പറ്റി വിധിക്കാൻ പറ്റുന്നത്? നമ്മളെല്ലാം വിധി ശരിയാണോ? നമ്മൾ ഇതുമാത്രം വിധി നിർത്താറുണ്ട് ഓരോരുത്തരെ പറ്റി അല്ലേ? ഓരോരുത്തരെ പറ്റി വിധി നിർണ്ണയിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ പറ്റി മറ്റുള്ളവരോട് അവർ പറയാറല്ലേ? നമ്മുടെ വിധി എന്താണ്? എന്റെ ചില ആശയങ്ങൾക്കും എന്റെ ചില ഇഷ്ടത്തിനും ഒരാള് പിന്നെ പരിവപ്പെടുന്നില്ലെങ്കിൽ അവരിതിൽ എന്തുമാത്രം വിധിയാണ് നമ്മൾ നിർണ്ണയിക്കുക? ആരോടൊക്കെയാണ് നമ്മൾ പറയുക? മഹാഭാവം തന്നെയാണ്. നമുക്ക് നമുക്ക് വിധിക്കാൻ അവകാശമൊന്നുമില്ല. ഒരാൾ എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം പിന്നെ അയാൾ എന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രം അയാൾ മോശമാണെന്ന് പറയാനൊക്കത്തില്ല. അയാൾ എന്നെ ഇഷ്ടപ്പെടാത്തത് എന്റെ ചില കുറവുകൊണ്ടായിരിക്കാം. അതെന്താ ഞാൻ തിരിച്ചറിയാത്തത്? എന്റെ ചില വാക്കുകളുടെ വാക്കുകളുടെ കുഴപ്പമായിരിക്കാം, അല്ലെ എന്റെ ചില സ്വഭാവത്തിന്റെ വിഭിന്നതയായിരിക്കാം, അല്ലെ എന്റെ ചില വീക്ഷണത്തിന്റെ താപത്തിലാവാം. എന്തുമാവാം എന്നെ ഒരാൾ സ്നേഹിക്കാത്തത്? അവരെ അയാളെ പ്രശ്നമായിട്ട് വിളിച്ചിട്ട് അയാൾക്കൊരുവേ നമ്മൾ കൊടി കുത്തി ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ വിധിയല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ആരും വിധിക്കരുത്, കാരണം നിങ്ങൾക്ക് വിധിക്കാൻ അധികാരമില്ല, നിങ്ങൾക്ക് അവരുടെ തിരിച്ചറിവില്ല. പറഞ്ഞത് ആരും വിധിക്കാനുള്ള തിരിച്ചറിവില്ല. ഒരാളെ നമുക്ക് ഇഷ്ടക്കേട് കണ്ടാൽ അവർ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരാളെ കുറ്റം വിധിക്കാൻ പോയിട്ട് ഞങ്ങൾ പരാജയപ്പെടും, കാരണം വിധിക്കാനുള്ള അവകാശം നമുക്കില്ല. കാരണം വിധിക്കണമെങ്കിൽ നമുക്ക് വിധിക്കത്തക്കോളൊരു ഹൃദയം ഉണ്ടാവണം, വിധിക്കത്തക്കോളൊരു ജീവിതം നമുക്ക് ഉണ്ടാവണം. അതില്ലാതെ വിധിക്കാൻ പറ്റില്ലേ? വിധിക്കാൻ പറ്റിയ ഒരു 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 മാനസിക നിലവാരം നമുക്ക് ഉണ്ടാവണം, അത് നമുക്കില്ല. അതില്ലാത്തടത്തോളം നമ്മൾ വിധിക്കാൻ ആരെ വിധിക്കാൻ പോകരുത്, കാരണം വിധിച്ചാൽ നമുക്ക് വിധിക്കാം. സമ ശിക്ഷാവിധിയിൽ നീ അകപ്പെടുന്നുള്ളതാണ്. നീ അങ്ങനെ വിധിക്കാൻ പോയി കഴിഞ്ഞാൽ നീ എന്തിനാണ് വിധിച്ചുവോ അതേ വിധി നിനക്കും ഉണ്ടാവും, അതിനേക്കാൾ വലിയ വിധി ഉണ്ടാവും. അതുകൊണ്ട് ആരെയും വിധിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് പിന്നെ ആ കോഴ്സ് ഞങ്ങൾ ഉറപ്പിക്കുന്നു. അന്യോന്യം ദൂഷിക്കരുത്, നീ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ ദൂഷിച്ച് പറയാൻ ഇടവരരുത്, നിന്നെ താവരെ നീ സൂക്ഷിക്കണം. അല്ലെ, തന്റെ സഹോദരനെ ദൂഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദൂഷിക്കുകയും, കാരണം ന്യായപ്രമാണത്തിലെ പ്രധാന കൽപ്പനകളിലൊന്നാണ് ഈ പിന്നെ സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അവനെ പിന്നെ സഹോദരനെ നിന്നയായിട്ട് കണക്കരുത്, ഇല്ലേ, സഹോദരനോട് പോട്ട എന്ന് പറഞ്ഞാലോ നീ ന്യായവിധിക്ക് അർഹനാകേണ്ടി വരും എന്നൊക്കെ നമ്മുടെ കർത്താവ് പറയുന്നില്ലേ? എന്തായാലും അർത്ഥം അത് വിധിയാ, അത് തന്നെ കർത്താവ് പറയുന്നത്. എന്നിട്ട് സഹോദരനെ വാക്കി മറന്നുപോയി, എന്നിട്ട് സഹോദരനെ നീ പിന്നെ നിസാറ എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ അവന് വിട്ടി എന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞാലോ നീ ന്യാസത്തിനുപാധന നൽകേണ്ടി വരും എന്ന് പറഞ്ഞാൽ നീ അവനെ അങ്ങനെ വിധിച്ചത് കൊണ്ട് അതേ രീതി നിനക്കുണ്ടാവുന്ന കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് അത് മനസ്സിലാക്കേണ്ട ഞാൻ പൂർത്തീകരിച്ച് പറയുന്നത്, നീ ആയെ വിധിക്കരുത്, വിധിച്ചു കഴിഞ്ഞാൽ അതേ വിധിയിൽ നീയും വിധിക്കപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഈ ചില ആളുകളൊക്കെ നമുക്കറിയാം, ചില കള്ളു കുടിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ മോഷ്ടിക്കുന്നവരുണ്ടാകാം. നമ്മളൊക്കെ പല ആളുകളും ഇപ്പോൾ അവൻ കള്ളുകുടിയത് അവൻ മോഷ്ടിക്കുന്നവരെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ കള്ളുകുടിക്കാനല്ല ചെയ്യുന്നത്, ഞാൻ മോഷ്ടിക്കും, ഞാൻ പറയാം കള്ളു കുടിക്കുന്നവരെ മോഷ്ടിക്കുന്നവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന വാർത്തയല്ല പറഞ്ഞത്. ഞാൻ അവരെ അവർ ചെയ്യുന്നൊക്കെ പറ്റുമെന്ന് എനിക്ക് ചെയ്ത് കൊടുത്തുള്ളൂ. പക്ഷേ ഞാൻ അവരെ വിധിക്കും വിധിക്കരുത്, കാരണം എന്നറിയാം ഞാൻ കള്ളുകുടിക്കാത്തതും ഞാൻ മോഷ്ടിക്കാത്തതും ഞാൻ മിടുക്കനായതുകൊണ്ട് നല്ലവനായതുകൊണ്ടും അല്ല, മോഷ്ടിക്കാതെ ജീവിക്കത്തക്കോളം ബഹുമതിക്ക് ദൈവം ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ടാണ്. അല്ലെ, മോഷ്ടിക്കാതെ ജീവിക്കാനുള്ള കൃപ എനിക്ക് ദൈവം തന്നതുകൊണ്ടാണ് ഞാൻ മോഷ്ടിക്കാറുള്ളത്. അല്ലെങ്കിൽ മദ്യപിക്കാത്തക്കോളം ഉള്ള മാനസിക പ്രശ്നമുള്ള എനിക്ക് ദൈവം തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കാറുള്ളത്. അല്ലാതെ ഞാനൊരു പറയുകയായിരുന്നു, പറയാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മളാരെ വിധിക്കരുത്, അതുകൊണ്ട് നമ്മൾ വിധിച്ചിട്ട് ജീവിതം ഒരിക്കലെങ്കിലും അതേ അവസ്ഥയിൽ ഞാൻ നിങ്ങൾ കാണപ്പെടും. ഒരു 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 ദോഷം ചെയ്ത് ജീവിക്കുന്നവരെ നമ്മൾ വിധിക്കരുത്, അവർക്ക് സഹതിരിക്കുകയും പ്രാർത്ഥിക്കാറാവട്ടോ. എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മൾ പല ആളുകളിലേക്ക് ഒരുപാട് വിധിക്കാറുണ്ട്. നമ്മള് വിധി ദൈവത്തിന് കൊടുക്കുക, ആരെങ്കിലും വിധി ചെയ്യുന്നത് ഞാൻ മുമ്പേ ചില തെറ്റുകളൊക്കെ പറഞ്ഞു, പക്ഷെ അതൊക്കെ ദൈവത്തിന് കൊടുക്കുക വിധിയൊക്കെ. ദൈവം അവരെ അവരെ ന്യായം വിധിച്ചോട്ടെ, നമ്മൾ വിധിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ നമുക്ക് വിധിക്കാനുള്ള അർഹതയൊന്നുമില്ല, കാരണം നമ്മളിലും കുറവും കുറ്റുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ വിധിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണം വിധിക്കുന്നതിനർത്ഥം ന്യായപ്രമാണം തെറ്റിച്ചു, ന്യായപ്രമാണം തെറ്റിക്കുന്നവനെ തെറ്റിക്കുക എന്നർത്ഥം ന്യായപ്രമാണത്തെ വിധിക്കുകയാണ് പറയുന്നത്. അപ്പൊ ന്യായപ്രമാണം വിധിച്ചാൽ ന്യായപ്രമാണത്തെ വിധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ ഉണ്ടാവുന്നതാണ്. ന്യായപ്രമാണ കർത്താവും ന്യായജോലി ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാട് നശിപ്പാട് ശത്രുനായ തന്നെ കേട്ടോ. ഇതൊക്കെ നിയന്ത്രിച്ച് വിധിക്കാനും ന്യായപ്രമാണം ഉണ്ടാക്കിയവന് മാത്രമേ ന്യായപ്രമാണം അനുസരിക്കുന്നവരെ അനുസരിക്കാത്തവരെ വിധിക്കാൻ കഴിയത്തുള്ളൂ. ന്യായപ്രമാണം ഉണ്ടാക്കിയ ദൈവമാണ്, ദൈവത്തിന് മാത്രമേ മറ്റുള്ളവർ വിധിക്കാൻ, അതായത് അർത്ഥമാണ് ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പാനും ശക്തനായ തന്നെ. നീ രക്ഷ ചെയ്താലും നിന്നെ രക്ഷിപ്പാനും നീ നല്ലത് ചെയ്താലും നിന്നെ രക്ഷിപ്പാനും കഴിവുള്ള ദൈവത്തിനേ ഉള്ളൂ. അവരുടെ മുമ്പാകെ മര്യാദയോട് വിധിക്കാതെ ജീവിക്കണം പറയുന്നത്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണങ്ങളിൽ പോയി അവർ ഒരാളുടെ കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പില്ല. നാളെ തന്നെ നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയെന്ന്. അല്പകാലത്തെ അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ വളരെ പോകുന്നതുമായ പോകുന്നതുമായ ആളുകളല്ലേ. സർക്കാരിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു, ഇന്നത് ചെയ്യുമെന്നും എന്നല്ലേ പറയേണ്ടത്. നിങ്ങളെ ഒമ്പു പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈവക പ്രശംസ എല്ലാം ദോഷമാവുന്നു. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവരത് പാപം തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് പാപം തന്നെ. അപ്പൊ നമ്മള് മുമ്പേ ചില പട്ടികപ്പെടുത്തി ലളിതീകരിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കളഭാഷ്യം പറയുന്നില്ല, അന്യം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതൊന്നും പാപമല്ല, അതുകൊണ്ട് ഞാൻ അതൊക്കെ വിദ്യാഭ്യാസം ചെയ്യാതെ ഭാവി കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പ്രോണത ഇരുത്താന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റിദ്ധാരണ, നമ്മുടെ അറിവില്ലേ. ഞാൻ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. സാധ്യത ഒരുപാടുണ്ട്, പക്ഷെ അതിനെ മറന്നു കളയുന്നത് പാപത്തിൽ നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. വർത്തിക്കുന്നത് നിങ്ങൾ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവരുടെ ഒരാളുകൾക്ക് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൽ നിങ്ങളെ തന്നെ നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളെ നാളത്തേതുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നാളത്തേതെന്തെന്ന് നിങ്ങൾ. കാരണം അടുത്ത ഒരു നിമിഷത്തെ പോലും ഗ്യാരണ്ടി ഉള്ളവരല്ല ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ. നീ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞങ്ങളൊക്കെ വളരെ ദുഃഖം നിലനിന്ന ഒരു സംഭവമാണ്. ഞാൻ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ച് പറഞ്ഞു പോവാം. നല്ലൊരു ചെറുപ്പക്കാർ 32 വയസ്സേ ഉള്ളൂ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വൈദ്യനാണ് അദ്ദേഹത്തിന്റെ കുത്തുകൂട്ട്. എന്റെ പള്ളികളിൽ നല്ല അറിവ് കിട്ടും, നല്ല അഭിപ്രായമാണ് ചെറുപ്പക്കാരുടെ രക്ഷ. ഞാനൊക്കെ പഠിച്ച് ഇറങ്ങിയതിനു ശേഷം പഠിച്ച് ഇറങ്ങിയ രക്ഷനാ, നല്ല രക്ഷൻ. രാവിലെ കല്യാണമൊക്കെ പഠനത്തൊക്കെ പോയി കഴിഞ്ഞ് പരിപാടി എല്ലാം കഴിഞ്ഞ് കുത്തുകൂട്ട് ഭർത്താവ് നിർവഹിച്ച് വീട്ടില് ഒന്ന് അല്പനേരം കസാറ കരിഞ്ഞിരുന്നേ ഉള്ളൂ. പറഞ്ഞാൽ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് വിളി കേൾക്കാതിരുന്നു നോക്കിയപ്പോ ആരും അറിഞ്ഞില്ല ശരീരത്തോന്നു ജീവൻ പോയത്. കൂടെയുള്ള ഭാര്യയോ മക്കളോ മാതാപിതാക്കളോ ഒന്നും അറിഞ്ഞില്ല, ആരും അറിയാതെ ഒരു നിമിഷം കൊണ്ട് അല്ലേ. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ഈ പ്രസംഗിക്കുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും അല്ലെങ്കിൽ ഈ ലോകത്തിലെ ആളുകളുടെയൊക്കെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ആർക്കൊന്നും പറയാനില്ല, അടുത്ത നിമിഷത്തെ പോലും പറയാനില്ല. അപ്പൊ അടുത്ത നിമിഷത്തെ പോലും പറയാനില്ലാത്ത ആളുകളാണ് നൂറ്റാണ്ടുകൾക്ക് നൂറ് വർഷങ്ങൾക്ക് അപ്പുറം അനുഭവിക്കാനുള്ള സാധ്യതയുടെ കണക്കുകൾ ശേഖരിക്കുന്നത്. ചന്ദ്രവിട്ടികളാ നമ്മളെ ചന്ദ്രവിട്ടികളാ 100 വർഷം അനുഭവിക്കാനുള്ള അനുഭവം, അല്ലെ 1000 വർഷത്തേക്കുള്ളത് സുഖത്തിന്റെ കണക്കുകൾ ഇപ്പോഴേ നിർവഹിച്ച് കണക്ക് കൂട്ടി തലയിലെ കണക്കെ വെച്ചുകൊണ്ട് ഉറങ്ങുന്ന വിട്ടികളാ എത്രയോ ആളുകൾ. ആർക്കെങ്കിലും വല്ല ഗ്യാരണ്ടി ഉണ്ടോ ഇതുകൊണ്ട് പോകുന്നു? ഉള്ള കാലം ദൈവത്തെ വിളിച്ച് നന്മ ചെയ്ത് ജീവിക്കാനോട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം. 40 നേരത്തേക്ക് കാണുന്നതും പിന്നെ പറഞ്ഞു പോകുന്നതുമായ ആവിയല്ലേ നമ്മുടെ ജീവിതത്തെ പറ്റി പറയുന്നത്. ഈ അല്പനേരം വരുന്നു, ഒരു നിമിഷം കൊണ്ട് പറഞ്ഞു പോകുന്ന ആവിയല്ലേ? ആവിയനർത്ഥം പറഞ്ഞു ഈരാവി തെറ്റി ും പോലെയുള്ള നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ പോകുന്നു. പിന്നെ കാണുന്നേ ഇല്ല, ആരും കാണുന്നുണ്ട്, കാണുന്നില്ല. കാണുന്ന ഒരാളെ ഉള്ളു ദൈവം, ജീവിതത്തിൽ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ ആരും കാണാൻ പറ്റാത്ത ഒരു ലോകത്തിലേക്ക് പോകുമ്പോൾ അതിനൊരുങ്ങി ജീവിക്കാനാണ് അവിടെ പറയുന്നത്. അല്പനേരത്തെ കാണുന്നു ആവിയല്ലയോ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു, ഇന്നത് ചെയ്യുമെന്നല്ലേ പറയേണ്ടത്. അതാണ് നമ്മളെ ഓർപ്പിക്കുകയാണ് കുറച്ചിലേക്ക്. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ മറ്റേത് ചെയ്യും, മറുത്തേത് ചെയ്യുന്നു പറയുന്ന ചില പമ്പറ വിട്ടികളെ പറ്റിയാണ് പറയുന്നത്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് ചെയ്യും, ഇല്ലെങ്കിലില്ല. ചില ആളുകളൊക്കെ ഫോൺ വിളിച്ച് പറയും, അച്ഛാ നമുക്ക് അടുത്ത ആഴ്ച കാണാന്നൊക്കെ പറയുമ്പോ ആൾക്കാർക്കൊന്നും പറയാനുണ്ട്, ആ അച്ഛാ ദൈവം അനുസരിച്ചാൽ കാണാം. ശരിയാ, സത്യമാ, ദൈവം അനുവദിച്ചാലേ കാണാൻ ഇതുള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ കാണാം ഇങ്ങനെ കാണാം ഇത് വരുന്നു പറയാൻ യാതൊരു ഗ്യാരണ്ടിയില്ല. ദൈവം അനുവദിച്ചാൽ കാണാം, അത്രയേ ഉള്ളൂ. ദൈവം അനുവദിക്കാനാണ് പ്രാർത്ഥിക്കാറുള്ളത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവരത് പാപം തന്നെ. ഞാൻ ഈ പാപത്തെ പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട, നമുക്കറിയാവുന്ന പാപം തന്നെയാണ്. മുമ്പേക്കെ പറഞ്ഞ സംഗതി തന്നെയാണ്, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് പാപം തന്നെ. ജീവിതത്തിൽ നന്മ ചെയ്യുന്നവരായിട്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. ശാസ്ത്രീക നമുക്ക് ഈ കാലാവധിയായ ഒരു വായിക്കുന്ന നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും വളരെ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊത്തിരി ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ് യാക്കോബത്ത്. വലിയ ആഴമായ പഠനങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നമ്മുടെ ഹൃദയത്തെ വളരെ സ്വാധീനിക്കുന്ന, വളരെ സ്വാധീനിക്കേണ്ട ചിന്തകളാണ്. അതുകൊണ്ട് ഈ ഭാവമൊക്കെ വളരെ കാര്യമായിട്ട് എല്ലാവരും ചിന്തിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരാഴ്ചത്തെ ക്ലാസ് കൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിക്കും. 5-ാം അധ്യായം അതോടെ യാക്കോബിലേക്കുള്ള അധ്യായങ്ങൾ അവസാനിക്കുകയാണ്. നമുക്ക് ഇത്രയും പേര് സമയോടെ കേട്ടിരുന്നതിലുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വീടുകളൊക്കെ ഇരുന്ന് വായിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഞാൻ എന്റെ ക്ലാസ് ഇപ്പോഴും നടത്തുകയാണ്. കാരണം അതിൽ അനൗൺസ് ചെയ്യാനുണ്ടോ?
ഒരു കാര്യം, നമ്മുടെ മാട്രിമോണിയൽ വെബ് പേജിലേക്ക് അഡ്വർടൈസ്മെന്റ് തരണമെന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു. എല്ലാം മറന്നിരിക്കുന്ന ലക്ഷണമാണ്, ആരും അനങ്ങുന്നില്ല അതിനെ. തീർച്ചയായിട്ടും അതിനുവേണ്ടി അഡ്വർടൈസ്മെന്റ് തരിക. പിന്നെ രണ്ടാമത് നമ്മുടെ കുക്ക് ബുക്ക് നമ്മൾ റീപ്രിന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനും റെസിപ്പി തരാൻ ആഗ്രഹിക്കുന്നവരെ എന്റെ പേരിൽ ഇമെയിൽ ചെയ്യുക. അതും അധികം താമസിക്കാതെ തന്നെ തരണം, കാരണം താമസിച്ചു പോയാൽ നമുക്ക് പ്രിന്റിങ്ങിന് പ്രയാസമായിട്ട് വരും. ഇത് രണ്ടും. പിന്നെ പി സി ജോർജിന് നാളെ ഒരു ഓഫ് കൊടുത്തിരിക്കുകയാണ്. നാളത്തെ ക്ലാസ് ഒരു റെവറൻഡ് ഫാദർ ജേക്കബ് ബേബി ആണ് എടുക്കുന്നത്. പുള്ളി ചന്ദനപ്പള്ളി നാട്ടിൽ സ്വദേശിയാണ്. ഇവിടെ ചിക്കാഗോയിലുണ്ട്, കുറച്ച് ചെറിയ സമയത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ പുള്ളിയുടെ ഒരു പ്രസംഗമായിരിക്കും നാളെ. നമുക്ക് ചെറിയൊരു ഒരു ക്ലാസ് ആയിരിക്കും, ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളെ പഠിപ്പിക്കത്തക്കവണ്ണം ഒരു ക്ലാസ് ആയിരിക്കും അച്ഛനെടുക്കുന്നത്. അപ്പൊ ഇന്ന് കയറിയ പോലെ എല്ലാവരും മറ്റുള്ളവരെ കൂടെ അറിയിക്കാതിനു വേണ്ടി എന്ന് അഭ്യർത്ഥിക്കുന്നു. രാജശ്രീ, ഇത്ര ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളിലും നമുക്ക് ഇത്രയും സമയം ചെലവഴിച്ചതിൽ അച്ഛന് വളരെയധികം നന്ദി പറയുന്നു. ഇനി ഒരു ഒരാഴ്ചയുടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ് തീരും. അച്ഛന് വളരെയധികം നന്ദി ഒരു പ്രാവശ്യം കൂടെ രേഖപ്പെടുത്തുന്നു.
കാര്യം അമ്മ പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത കോൺഫറൻസിന്റെ ഉള്ളിൽ നമുക്ക് അത് അടിച്ച് ഇറക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളെ വീടുകളിലൊക്കെ പോയി സമയമുള്ളപ്പോൾ പുതിയ കൂട്ടാനൊക്കെ പരീക്ഷിച്ചിട്ട് കൊള്ളാമെങ്കിൽ അത് എഴുതി ശാന്തമാരായി കൊടുക്കണം കേട്ടോ. നിങ്ങൾ പരീക്ഷിച്ചിട്ട് ശരിയാവുന്നതേ ഉള്ളൂ കേട്ടോ. പുതിയതൊക്കെ പരീക്ഷിച്ച് നോക്കാം, ശരിയായി വരുമായിരിക്കും. ഏതായാലും നന്ദി അറിയിക്കും തിരുവനെ. പ്രാർത്ഥിച്ചു തരിക. ശുദ്ധങ്ങളെ കാസ് വളർന്നേ, രക്ഷാപത്രങ്ങളെ മറച്ചു വളർന്നേ, ശുദ്ധങ്ങളെ ചുമക്കണമേ, ജീവർത്ത കാലത്തിന് നേരെ പുലർമേത്തും ദൈവത്തിന്റെ കഴിഞ്ഞാളെ മറച്ചു വളർന്നേ. നന്ദി ശിലാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാപുത്ര നമ്പരാന്റെ കൃതിയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാം ഞങ്ങളെല്ലാവരുടെ പേരും തമ്പുരാനെ ഈ പ്രാർത്ഥനാ കൂട്ടായി ക്ലാസിന്റെ കൂട്ടായ്മയുടെ പേരും ഇതിൽ സംബന്ധിക്കുന്നവരുടെ പേരും നേതൃത്വം കൊടുക്കുന്നവരുടെ പേരും ഭദ്രാസനത്തിന്റെ പേരും ഇതിന്റെ എല്ലാ കമലക്കാരുടെ പേരും ഈ പ്രസ്ഥാനത്തിന്റെ പേരും ഇതിനെ അധികമായ പോലെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും എന്നപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ.